പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെ മഹാൻ സൃഷ്ടാവായ നീ യേശുവിനെ വീണ്ടും മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും ഈ 2000 വർഷക്കാലം ഞങ്ങളോടൊപ്പം ജീവിച്ചിരുന്നുകൊണ്ട് ഓരോ തലമുറയ്ക്കും തന്റെ വചനത്തെ ഉറപ്പിക്കുകയും സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവന്റെ ദിവ്യ സാന്നിധ്യത്തിനായി ഞങ്ങൾ അത്രമാത്രം നന്ദിയുള്ളവരും. കൂടാതെ ഈ ജീവിതം കഴിയുമ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിൽ ഞങ്ങൾക്ക് നിത്യജീവനുണ്ടെന്നുള്ള മഹത്തായ ഉറപ്പിനെയും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഇതിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അങ്ങനെ ഈ ആശ ഞങ്ങളുടെ പ്രാണനിൽ ഒരു നങ്കൂരമായിട്ട് അത് കൊടുങ്കാറ്റിന്റെ സമയത്ത് ദൃഢവും നിശ്ചയവുമാകുന്നു. അങ്ങനെ കൊടുങ്കാറ്റ് വരുമ്പോൾ വലിയ തിരമാലകൾ അടിക്കുമ്പോൾ വിശ്വാസത്താൽ അവനിൽ ഓരോ തിരമാലയും ഞങ്ങൾക്ക് ഇയാളിൽ ലാളിക്കാൻ കഴിയുന്നതായി അനുഭവപ്പെടുന്നു. ദൈവമേ, രോഗികളായും ആവശ്യക്കാരുമായവരെ ശുശ്രൂഷിക്കുന്നതിനായി ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ വിട്ടു പോകുമ്പോൾ ഒരൊറ്റ രോഗികളായ വ്യക്തി പോലും ഉണ്ടാകാൻ ഇടയാക്കരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യശക്തിയാൽ ഇവിടെയും ഈ ദേശത്തിനപ്പുറം നിന്നും ഇവിടേക്ക് സംബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും രോഗശാന്തി പ്രാപിക്കുകയും ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ഒരൊറ്റ ദുർബലനായ വ്യക്തി പോലും ഉണ്ടാകാൻ ഇടയാക്കരുതേ. നിന്റെ ആത്മാവ് അവരെ സുഖപ്പെടുത്താൻ ഇടയാക്കണമേ. മഹാനായ നീതിയുടെ സൂര്യൻ തന്റെ ചിറകുകളിൽ രോഗശാന്തിയുമായി ഉയർന്നിട്ട് വിശ്വാസത്തിന്റെ കിരണങ്ങളെ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലേക്കും അയക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രകടനങ്ങൾ അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഇടയാക്കണമേ. പിതാവേ, ഈ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെ ആയിരിക്കുന്നത് ഒരു മഹത്തായ അവസരമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ജനങ്ങളോട് സംസാരിക്കുന്നതിനുമായി ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും ഈ ദേശത്തിനപ്പുറം നിന്നും ഇവിടേക്ക് ടെലിഫോണിൽ കൂടി സംബന്ധപ്പെട്ടിരിക്കുന്നവരെ അഭിവന്ദനം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുകയും ഇന്ന് രാവിലെ ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ഈ ഭൂമിയിലെ മർത്യജീവൻ തീരുന്നതുവരെ എന്നേക്കും അവനോട് വിശ്വസ്തനും സത്യസന്ധനുമായി ജീവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത് ചെയ്യുന്നതിൽ കൂടെ അവർക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുന്നു. വരുവാനിരിക്കുന്ന കാലഘട്ടത്തിൽ നാം കാത്തിരിക്കുന്നതായ ആ മഹത്തായ കാലഘട്ടത്തിൽ അവർ ഒരിക്കലും മരിക്കുകയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് തടയുന്നതല്ല എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. സഹോദരൻ വെയിൽ ഇവിടെ ആയിരിക്കുന്നു, എനിക്ക് അദ്ദേഹത്തെ കാണുന്നതിനിടയായിരിക്കില്ല എന്ന് വന്നേക്കാം. ഞാൻ ട്യൂസണിലെത്തിയിട്ട് ആ എഴുത്തു പ്രതി അത് അയച്ചു തരട്ടെ. ഞാൻ അതിനായി കാത്തിരിക്കുകയും ഇതുവരെയും അത് മുഴുവൻ വായിച്ചിട്ടുമില്ല. ഞാൻ ട്യൂസണിലെത്തിയാലുടൻ അത് തിരികെ അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുന്നു. ഇത് വിശേഷിച്ചും പടിഞ്ഞാറുള്ള സഭകൾക്കും കൂടാതെ വരുന്നതിനായി ഇനിയും ആഗ്രഹിക്കുന്ന എല്ലാ സഭകൾക്കും വേണ്ടിയാണ്. നമ്മുടെ ആദരണീയ സഹോദരനായ സഹോദരൻ പെരി ഗ്രീൻ, അദ്ദേഹമാണ് ഈ ടെലിഫോൺ വഴിയുള്ള സംബന്ധത്തിന്റെ പ്രോത്സാഹനം നൽകിയിരിക്കുന്നത്. ട്യൂസണിലേക്ക് വന്ന് ഞങ്ങളെ സന്ദർശിച്ചിട്ട് അവിടെ ഒരു ഉണർവ് തുടങ്ങുന്നതിനായി കർത്താവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുകയും അത് വാസ്തവമായി നമുക്ക് ആവശ്യമായിരിക്കുന്നു. സഹോദരൻ പെരി ട്യൂസണിലായിരിക്കും. നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെയുള്ള ഞങ്ങളുടെ കാര്യാലയവുമായി ബന്ധപ്പെടുക. അത് ഓഗസ്റ്റ് മാസം 10, 11, 12, 13 ആയിരിക്കും. വളരെ സമയമായിട്ട് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലായിട്ട് അത് ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് അത് പോയി ചെയ്യുക എന്നൊരു മാർഗമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്തീയ സഹോദരനും വാസ്തവമായ ഒരു ദൈവദാസനുമാകുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കൂടി ട്യൂഷനിലുള്ളവരായ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. അതൊരു പക്ഷേ രമാഡായിനിലോ അല്ലെങ്കിൽ കർത്താവ് നിയോഗിച്ചു കൊടുക്കുന്നതായ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചുമായിരിക്കും. അദ്ദേഹത്തിന് ഇതുവരെയും അത് കിട്ടിയിട്ടില്ല. എന്നാൽ സഹോദരൻ ഗ്രീൻ ദൈവത്തിന്റെ വചനത്തെ നമ്മോട് പ്രസംഗിക്കുകയും അല്ലെങ്കിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം എന്ത് തന്നെ കർത്തവ്യം ചെയ്യുന്നതിനിടയാക്കിയാലും അത് കേൾക്കുന്നതിന് വേണ്ടി വരുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. കൂടാതെ സഹോദരൻ ഓർമൻ നെവിലിനോടും സഹോദരൻ മാനിനോടും ഈ അത്ഭുതകരമായ കൂട്ടായ്മയ്ക്കായി നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഹോദരൻ നെവിലിനെയും സഹോദരൻ മാനിനെയും പോലെയുള്ള സഹോദരന്മാരോടും കൂടാതെ ഇവിടെ ചുറ്റുമായിരിക്കുന്ന മറ്റുള്ള ശുശ്രൂഷകരോടുമൊപ്പമുള്ള സഹകരണത്തിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. അവരത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെയല്ല എങ്കിൽ ഞങ്ങളുടെ സമിതിയാലും ഇവിടെയുള്ള സഭയാലും ദൈവം നിങ്ങളെ അവന്റെ ദാസന്മാരെ തിരിച്ചറിയുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. കർത്താവ് നിങ്ങളെ എന്നേക്കുമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് നൽകിയിരുന്ന ഒരു ചെറിയ കുറിപ്പിനെ കുറിച്ച് എന്തോ പറയുന്നതിനായി അവർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ട്രസ്റ്റിമാരുടെയും മൂപ്പന്മാരുടെയും ഒരു യോഗം ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ സംഗ്രഹം ഇന്ന് രാവിലെ പള്ളിയിൽ വായിച്ചിരുന്നു. അത് ചെയ്യുന്നത് നമ്മുടെ നടപ്പാകുന്നു. ട്രസ്റ്റിമാരുടെയും മൂപ്പന്മാരുടെയും സമിതിയാൽ എടുക്കപ്പെട്ട തീരുമാനങ്ങൾ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ട്രസ്റ്റിമാരുടെ സമിതിയുമായിട്ടോ മൂപ്പന്മാരുടെ സമിതിയുമായിട്ടോ യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവിടെ ഒരു സമനിലയില്ലെങ്കിൽ എനിക്കൊരു വോട്ട് പോലും ചെയ്യാൻ കഴിയുകയില്ല. അത് ചെയ്യുന്നതിനു വേണ്ടി ആദ്യം ഞാൻ ഇവിടെ ആയിരിക്കും, പിന്നെ സഹോദരൻ ഓർമെന്നവിൽ രണ്ടാമത്തെ വോട്ടെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇതിൽ ഒപ്പിടേണ്ടതായിട്ടുണ്ട്, കാരണം ഞങ്ങൾ സഭയുടെ ഭാഗമാകുന്നു. എന്നാൽ ട്രസ്റ്റി ബോർഡിന്റെ തീരുമാനം എന്താണോ, ഞങ്ങൾ തീർച്ചയായും 100% അതിന്റെ പിന്നിലായി തന്നെ നിൽക്കുന്നു. കാരണം അതിനുവേണ്ടിയാണ് അവരിവിടെ ആയിരിക്കുന്നത്. അവരുടെ തീരുമാനം അവർക്കും ദൈവത്തിനുമിടയിലായ കാര്യമാകുന്നു. എനിക്ക് യാതൊരു കാരണവശാലും അതിന് വിപരീതമായി പോകുവാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്താണെന്നാൽ, ഞാൻ അമേരിക്കൻ ഗവൺമെന്റിനാൽ അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനായി വിലക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ ശരിയാക്കുന്നതിനായി ദയവായി എന്നോട് പറയരുത്. എനിക്കത് ചെയ്യാൻ കഴിയില്ല, കൂടാതെ അതിനെക്കുറിച്ച് യാതൊന്നും ഞാൻ കേൾക്കുകയുമില്ല. അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ ശരിയാക്കുന്നതിന് വേണ്ടി എന്നോട് പറയരുത്. നിങ്ങൾ സമിതിയെ കാണുക, അവരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. ശരി, വരുവാനിരിക്കുന്നതായ ഒരു യോഗത്തിന്റെ അവസരത്തിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ മിക്കവാറും 4-6 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഞായറാഴ്ച യോഗത്തിനായി ഞാൻ ഇവിടേക്ക് തിരികെ എത്തുന്നതാണ്. ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തെ സംസാരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തുറന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടത്രയും ശബ്ദം എന്റെ പക്കലില്ല. അതുകൂടാതെ ആൾക്കൂട്ടമാണെങ്കിൽ അകത്തുള്ളത്രയും തന്നെ പുറത്തുമായിരിക്കുന്നു. ബസ്സിലും ട്രക്കിലുമായി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങളെയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതലുമാകാം. ഈ ചെറിയ പ്രക്ഷേപണം ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഈ കൂടാരത്തിൽ നിന്നുള്ള ചെറിയ തരംഗത്തെ ഒരു നഗരമാർഗത്തിനപ്പുറത്തു നിന്നും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അവരിൽ ചിലരുടെ കാറുകൾ പല നഗരമാർഗത്തിനും അപ്പുറത്തെയായിട്ട് ഈ കാറുകളുടെ നിര ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിന് ചുറ്റുമായുള്ള വഴിയിൽ മേലോട്ടും താഴോട്ടുമായി ഇതിൽ ചുറ്റുമായി നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന അത്രയും ജനങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത്രയും പേർ വന്നുകൂടിയിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ വളരെയധികം പേർ വണ്ടി ഓടിച്ച് വരികയും പോവുകയും ചെയ്യുന്നു. അതിനാൽ അത് ശവമുള്ളിടത്ത് കഴുകൽ കൂടും എന്നുള്ളതിനെ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ചെറിയ കൂട്ടം ജനങ്ങളോട് ഞാനിത് പറയട്ടെ, ഇതൊരു സാർവദേശീയമായ കൂട്ടമാകുന്നു. പ്രാവർത്തികമായും ഐക്യത്തിന്റെ 2 സംസ്ഥാനങ്ങളും ഇവിടെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. അതിനു പുറമെ 5 വിദേശീയ രാജ്യങ്ങളും റഷ്യ തന്നെയും, കൂടാതെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവരെല്ലാം ആകുന്നു. വെനസ്വേലയിലേക്കും ജമൈക്കയിലേക്കും രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ദൈവത്തിനു വേണ്ടി വിശന്നും ദാഹിച്ചും ഇവിടെ എത്തിയിരിക്കുന്നു. എന്തൊരു അത്ഭുതകരമായ സമയമാകുന്നു. വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവിക രോഗശാന്തിയോട് ഉചിതമായ ഒരു ചെറിയ സന്ദേശത്തെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ രക്ഷയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവിക രോഗശാന്തിയെക്കുറിച്ച് കുറച്ചു നേരം സംസാരിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി പ്രാർത്ഥനയുടെ നിരയെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും, ബസ്സുകളിലോ കാറുകളിലോ ഈ കൂടാരത്തിന് ചുറ്റുമായി എവിടെയായിരുന്നാലും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്ന് എനിക്ക് തീർച്ചയാകുന്നു. കാരണം വാതിലുകളും ബാക്കി എല്ലാ ഇടങ്ങളും തിങ്ങി നിറഞ്ഞിട്ട് എങ്ങും യാതൊരു സ്ഥല സൗകര്യവുമില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ മേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൂടാതെ ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകനും രോഗശാന്തിയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ തന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സർവ്വവ്യാപിയും എല്ലായിടത്തും ആയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മുമ്പായി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കുറച്ച് കാര്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ എന്റെ തിരുവെഴുത്തിനെ മാറ്റിയിരുന്നു. കാരണം ഇന്ന് രാത്രിയിലേക്ക് ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്ന തരത്തിലുള്ള യോഗത്തെ മാറ്റുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ഞാനതിൽ സ്വല്പം മാറ്റം വരുത്തി. അതിനാൽ എനിക്ക് തിരുവെഴുത്ത് മാറ്റേണ്ടതായി വരികയും അത് മാറ്റുകയല്ല, എന്നാൽ ദൈവിക രോഗശാന്തിക്കായി വേറൊരു ക്രമത്തിലാക്കേണ്ടതായി വന്നു. അതിനാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. വിശുദ്ധ ലൂക്കോസിന്റെ 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. 24-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തൊട്ട് 34-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. ഇത് കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചാകുന്നു.
Then Peter arose, Peter, and ran to the sepulchre, and stooping down,
എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു. സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള ഇമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ, ഇപ്പോൾ 10 ഫർലോങ് എന്നത് ഒരു മൈലാകുന്നു, അതുകൊണ്ട് ഇത് ഏകദേശം 6 മൈലായിരുന്നു.
Of these things which had happened, it came to pass that while they communed together,
ee sambhavichathine kurichokkeyum samsarichu kondirunnu samsarichum tharkichu kondirikkumbol Yesu thanum aduthu chennu avarodu chernu nadannu.
But their eyes were holding that they should not know him.
Avane ariyadavannam avarude kannu nirodhichirunnu.
And he said unto them, what manner of communications are
avan avarodu നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താണെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലിയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചു. ഇപ്പോൾ ഓർക്കുക, ഇത് യേശു തന്നെ സ്വയം ഉയർത്തെഴുന്നേറ്റിട്ട് സംസാരിക്കുകയാണ്. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെ നാശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു.
Which were with us went to the sepulchre and found it even so.
ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാനും. ഇപ്പോൾ യേശു പറയുന്നത് ശ്രദ്ധിക്കുക.
Then said he unto them, O fools,
അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു.
And beginning at Moses and all the prophets, he expounded unto them all
മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
And they drew nigh unto the village where they went.
അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു.
But they constrained him, saying, abide with us.
അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു, അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്കറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കൃപാലുമായ ദൈവമേ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കാരണം അങ്ങയുടെ വചനം സത്യമാകുന്നു, നിന്റെ വചനം ജീവനമാകുന്നു. ഓ കർത്താവെ, അവിടുന്ന് നീയും നിന്റെ വചനവും ഒന്നാകുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവെ, ഇന്ന് രാത്രിയിൽ നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇമ്മൗസിൽ നിന്നും വന്നവരോട് ചെയ്തു കാണിച്ചതുപോലെ ഞങ്ങളോടും ചെയ്തിട്ട് ഞങ്ങളും ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാനിടയാക്കണമേ. കർത്താവെ, അനുവദിച്ചറിയണമേ. ഇത് വീണ്ടും സന്ധ്യാസമയത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ വേദപുസ്തകത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ സംഭാഷണ വിഷയം എന്നത് പ്രവചനത്താൽ വെളിപ്പെട്ട സംഭവങ്ങൾ, പ്രവചനത്താൽ വെളിപ്പെട്ട സംഭവങ്ങൾ എന്നാകുന്നു. ഇപ്പോൾ വേദപുസ്തകം മറ്റുള്ള സകല വിശുദ്ധ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാകുന്നു. വേദപുസ്തകം ഒരു വ്യത്യസ്ത പുസ്തകമാകുന്നു. ഇതൊരു പ്രവചനത്തിന്റെ പുസ്തകമായിട്ട് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാടും കൂടിയാണ്. അവൻ എന്തായിരുന്നുവെന്നും എന്താകുന്നുവെന്നും ഉത്പത്തി തൊട്ട് വെളിപാട് വരെ അവനെ അവന്റെ സർവ്വസമ്പൂർണതയിൽ കൊണ്ടുവരുന്നു. ഈ മുഴുവൻ പുസ്തകവും വെളിപാട് ഒന്നിന്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെ ഇത് ദൈവത്തിന്റെ വചനമായ യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനമായ യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. മറ്റുള്ള പുസ്തകങ്ങളായ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം ഒരു നീതിശാസ്ത്ര ഗ്രന്ഥം മാത്രവും ഒരു സദാചാര സംഹിതയുടെ ഗ്രന്ഥവും അല്ലെങ്കിൽ വേദശാസ്ത്രത്തിന്റെ ഒരു ഗ്രന്ഥം മാത്രവുമാകുന്നു. മുഹമ്മദീയരുടെ വേദശാസ്ത്രമായ ഖുറാനും അതുപോലെ ബുദ്ധമതക്കാരുടെ പുസ്തകങ്ങളും മറ്റും എത്ര പേർ വായിച്ചിട്ടുണ്ട്? അത് ജനങ്ങൾ എന്തിനുവേണ്ടി ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും മറ്റുമായ വെറും ഒരു സദാചാര സംഹിതയുടെ ഗ്രന്ഥം മാത്രമാകുന്നു. എന്നാൽ അവയൊരിക്കലും പ്രവചനം ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപരമായ കൃപാവരങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ചോ പറയുന്നില്ല. അതൊരു ലോഡ്ജിൽ ചേരുന്നത് പോലെയുള്ള ഒന്നാകുന്നു. ആ കാരണത്താൽ സഭകൾ അവരുടെ സഭകളെ ഒരു ലോഡ്ജിൽ ചേരുന്നത് പോലെയാക്കുമ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തായി കഴിയുന്നു. കാരണം വേദപുസ്തകം യേശു ക്രിസ്തുവിന്റെ ജീവിക്കുന്നതും മുൻകൂട്ടി പറയുന്നതുമായ സാക്ഷിയാകുന്നു. ഭൂമി അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയും മുന്തിരിവള്ളി അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയും പകൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയും ചെയ്യുന്നതുപോലെ വേദപുസ്തകം അതിന്റെ പൂർണ്ണതയെ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ദൈവവചനം വെളിപ്പെട്ടതായിരുന്നു. അത് മുഴുവൻ വീണ്ടെടുപ്പിന്റെയും പൂർണ്ണമായ പുസ്തകമാകുന്നു. വേദപുസ്തകം എന്ന് പറയുന്നത് ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്ന ദൈവവചനമാകുന്നു. അതിന്റെ വിശ്വാസികളോട് അതിന്റെ ഗ്രന്ഥകർത്താവ് അത് വായിക്കാനും അതിലെ ഓരോ വാക്കും വിശ്വസിക്കാനും അതിന്റെ ഒരു ഭാഗം മാത്രമല്ല ഓരോ വാക്കും വിശ്വസിക്കാനും കൽപ്പിച്ചിരിക്കുന്നു. ഒരു വാക്കിനെ അവിശ്വസിക്കുന്നത് തന്നെ നിങ്ങൾ ആ വാക്ക് വിശ്വസിക്കുന്നത് വരെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് വിട്ടുകളയുന്നതാണ് നല്ലത്. ഓരോ വചനവും പൂർണ്ണമായും സർവശക്തനായ ദൈവത്തിന്റെ ഭാഗമാകുന്നു. ദൈവം അത് വെളിപ്പെടുത്തിയിട്ട് അവൻ ആരാകുന്നുവെന്ന് കാണിക്കുന്നതിന് തന്റെ വചനത്തിൽ ചുറ്റിക്കിടക്കുന്നതാണ്. നാം വിശ്വാസികളായിരിക്കെ അതിലെ ഓരോ വചനത്തെയും വിശ്വസിക്കുന്നതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവം സ്വയം അതിന്റെ ഗ്രന്ഥകർത്താവെ എഴുതിയിരിക്കുന്നു. ആർക്കും ഇതിൽ നിന്നും എന്തെങ്കിലും എടുക്കുവാനോ ഇതിനോട് എന്തെങ്കിലും ചേർക്കാനോ കഴിയില്ല. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ വിക്രിയമായ ദേഹമായി തീരുന്നു. അതിനോട് എന്തെങ്കിലും ചേർക്കുകയോ എടുക്കുകയോ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കൈയിൽ ആറ് വിരലും അല്ലെങ്കിൽ മൂന്ന് കൈകൾ ഉണ്ടായിരിക്കുന്ന മാതിരിയും അല്ലെങ്കിൽ ഒരു കൈയില്ലാതെയും ഒരു വിരലില്ലാതെ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കുന്നതാകുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ ശരീരമാകുന്നു. ക്രിസ്തുവിൽ അവൻ പുരുഷനും മണവാളനുമായിരിക്കെ മണവാട്ടിയും അവനിൽ പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവ രണ്ടും ഒന്നാകുന്നു. അന്നാളിൽ നിങ്ങൾ അറിയും, ഞാൻ പിതാവിലും പിതാവെന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാകും. എന്തൊരു പൂർണ്ണമായ ചിത്രമാകുന്നു. ഈ വചനത്തിലെ സത്യവിശ്വാസികൾ ആ രീതിയിൽ അത് സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും കൂടാതെ അതിൽ പ്രവചനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഓരോന്നും അതിന്റേതായ കാലത്തിൽ സംഭവിക്കുന്നതിനെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഓരോ വിശ്വാസിയും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഓരോ വിശ്വാസിയും ജാഗ്രതയോടെ അതിനുവേണ്ടി കാത്തിരുന്ന ഓരോ വിശ്വാസിയുടെ മേലാണ് അത് വെളിപ്പെട്ടിരുന്നത്. ഇപ്പോൾ കർത്താവായ യേശുവിന്റെ വരവിന്റെ കാലത്തെ ശ്രദ്ധിക്കുക. യോഹന്നാനെ ആ ജനങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാതിരുന്നത്? അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ യെശയ്യാവ് മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേൾപ്പീൻ, യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ എന്ന് വ്യക്തമായി പറയുന്നുവല്ലോ. അവർക്കുണ്ടായിരുന്ന അവസാനത്തെ പ്രവാചകനായ മലാഖി മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അവർ എന്തുകൊണ്ടത് കണ്ടില്ല? അതെന്തുകൊണ്ടായിരുന്നുവെന്നാൽ അവരെന്തോ സംഭവിച്ചു കഴിഞ്ഞിരുന്നതായ കാര്യത്തെ നോക്കുകയും ഇതിനു മുമ്പ് വന്നിരുന്നതായ എന്തോ സന്ദേശത്തിൽ അവരുടെ വിചാരങ്ങൾ അടിസ്ഥാനപ്പെടുത്തുകയും ചെയ്തിട്ട് അവർ ജീവിക്കുന്നതായ നാളിലെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ കാണുന്നത് പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികളും ഈ ലോകവും കൃത്യമായും അവിടെയാണ് ഇന്ന് രാത്രിയിൽ നിൽക്കുന്നത്. യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ ഇത് സത്യമാകുന്നു. എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾ ശ്രീമാൻ ലൂഥർ എഴുതിയതോ അല്ലെങ്കിൽ ശ്രീമാൻ വെസ്ലി എഴുതിയതോ അല്ലെങ്കിൽ സാങ്കിയോ ഫിന്നിയോ നോക്സോ കാൽവിനോ എഴുതിയ ഏതോ ചില ആചാരമുറകളുടെ ഗ്രന്ഥത്തിലേക്ക് തിരികെ നോക്കാൻ ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ യാതൊരു ദൂഷ്യവും പറയാൻ കഴിയുന്നതല്ല. എന്നാൽ അത് കഴിഞ്ഞുപോയ ദിവസത്തെ കാര്യമായിരുന്നു. പരീശന്മാർ മോശ എന്താണ് പറഞ്ഞതെന്ന് തിരികെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മോശയുണ്ട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഓർക്കുക, മോശ എവിടെ ആയിരുന്നപ്പോൾ അവൻ എവിടെ നിന്ന് വന്നു എന്നവർ അറിഞ്ഞിരുന്നില്ല. യേശു അവരോട്, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകൾ അലങ്കരിക്കുകയും നിങ്ങൾ തന്നെ അവരെ അതിലാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അതവരുടെ സന്ദേശം പോയി കഴിഞ്ഞതിന് ശേഷമാകുന്നു ഒരു സന്ദേശം വരികയും ജനങ്ങൾ അത് കാണുകയും ലോകം അതിനെ നോക്കി പരിഹസിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സന്ദേശവാഹകൻ അവസാനിക്കുകയും സന്ദേശം തീർന്നു കഴിയുകയും അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഈ സന്ദേശത്തിന്മേൽ ഒരു സംഘടനയുണ്ടാക്കുന്നു. അവിടെ വെച്ച് തന്നെ അവർ മരിച്ചു പോകുകയും പിന്നെ ഒരിക്കലും വീണ്ടും ജീവനിലേക്ക് വരാതെയുമായി തീരുന്നു. ഒരു നിമിഷത്തേക്ക് നിങ്ങളിൽ ചിലർ ശ്രദ്ധിക്കുക. വിശേഷിച്ചും കത്തോലിക്കക്കാരായ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയുടെ യഥാർത്ഥ ഇതിഹാസത്തെ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തന്നെ രക്തസാക്ഷിത്വത്തിന്റെ പുസ്തകത്തിൽ ഇപ്പോയിലെ വിശുദ്ധ ഓഗസ്റ്റിന്റെ സമയം തൊട്ട് എത്ര കോടി നിരപരാധികളായ ജനങ്ങളെയാണ് സഭ കൊന്നുകളഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കതിന്റെ യഥാർത്ഥ സംഖ്യ ഓർക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത് കോടിക്കണക്കിന് അപ്പുറത്തായിരുന്നു. ആഫ്രിക്കയിലുള്ള ഹിപ്പോയിലെ വിശുദ്ധ ഓഗസ്റ്റിൻ റോമൻ കത്തോലിക്ക സഭയെ പ്രതിഷേധിക്കുന്ന ഏതൊരുവിനെയും കൊന്നുകളയേണ്ടത് പൂർണ്ണമായും ദൈവയിഷ്ടമാണെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അതിൽ സെയിന്റ് പാട്രിക് തന്റെ മരണത്തിന്റെ ശേഷം വരെ ഒരു റോമൻ കത്തോലിക്കക്കാരനായിട്ട് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അദ്ദേഹം പോപ്പിനെയും അവന്റെ സകല പ്രവൃത്തികളെയും പ്രതിഷേധിക്കുകയും കത്തോലിക്ക സഭ സ്വയം തന്നെ അവന്റെ 10,000-ത്തോളം മക്കളെ കൊന്നുകളയുകയും ചെയ്തു. ജോവാന ഫാർക്ക് എന്ന വിശുദ്ധയായ സ്ത്രീയെ അവളൊരു മന്ത്രവാദിനിയാണെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ ജീവനോടെ കത്തിയരിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? 200 വർഷങ്ങൾക്ക് ശേഷം പുരോഹിതന്മാരുടെ ശവശരീരം മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അത് തെറ്റായിരുന്നു എന്ന് അവർ കണ്ടപ്പോൾ അവരെ ഒരു പുണ്യഭൂമിയിൽ അടക്കാതെ അതിന്റെ പ്രായച്ചിത്തത്തിന് വേണ്ടി സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. ആ ദിവസം നിങ്ങളുടെ തലമേൽ കൂടി കടന്നുപോകാനിടയാക്കിയിട്ട് മൂഢന്മാരായി പോകരുത്. യേശുവിനെ കുറ്റം വിധിച്ച പുരോഹിതന്മാർ ഇന്ന് രാത്രിയിൽ കടന്നു വരാൻ എത്രമാത്രം ആഗ്രഹിക്കുമായിരിക്കും. ആ നാഴികയിലേക്കുള്ള മുൻകൂട്ടി പറയലിനെ അവർ ഒരിക്കലും കണ്ടിരുന്നില്ല എന്നൊരു കാര്യം മാത്രമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ചോദന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ അവകാശപ്പെടുന്നു. ആ തിരുവെഴുത്തുകൾ തന്നെ ആ നാഴികയിൽ ഞാൻ ആരാകുന്നു എന്ന് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. ഇതിന് ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ദൈവവചനത്തിന് പരാജയപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. കാരണം അത് അതിന്റെ ഗ്രന്ഥകർത്താവിന്റെ പ്രവൃത്തികളെ അവൻ ചെയ്യുന്നതിന് മുമ്പായി മുൻകൂട്ടി പറയുന്നു. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഒരു വ്യക്തി മുൻകൂട്ടി പറയുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നത് 1000-ൽ തന്നെ ഒരു വട്ടം ഇടയാകുവാനുള്ള അവസരമുണ്ടാകാം. എന്നാൽ എവിടെ അത് സംഭവിക്കുമെന്ന് സ്ഥാനപ്പെടുത്തുന്നത് അതിനെ 10,000-ൽ ഒരു വട്ടമായി ആക്കുവാൻ ഇടയുണ്ട്. എന്നാൽ അത് സംഭവിക്കാൻ പോകുന്ന ദിവസത്തെ കുറിച്ച് പറയുന്നത് 1 കോടിയിലൊരവസരമായി അതിനെ കുറച്ചു കളയുന്നു. ആരുടെ മേലാണ് അത് സംഭവിക്കുമെന്ന് പറയുന്നത്? 100 കോടിയിലും ഒരവസരമുള്ളതിൽ നിന്നും അതിനെ കുറയ്ക്കുന്നു. എന്നാൽ ഈ വേദപുസ്തകം ആരോടെന്നും എപ്പോഴെന്നും എവിടെയാണെന്നും എന്തിനു വേണ്ടി നോക്കണമെന്നും കൃത്യമായി പറയുന്നതിൽ ഒരു വട്ടം പോലും പരാജയപ്പെട്ടിട്ടില്ല. അധിക നാളുകളായിട്ടില്ല. ഇവിടെയുള്ള സേക്രഡ് ഹാർട്ടിലെ പള്ളിയിലെ ഒരു പുരോഹിതനുമായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, നിങ്ങളൊരു വേദപുസ്തകത്തെ വാദിക്കാൻ ശ്രമിക്കുകയാണ്. അത് സഭയുടെ ചരിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരു ചരിത്രമല്ല, അത് ദൈവം സ്വയം അച്ചടിച്ചിരിക്കുന്നതാകുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം തന്റെ സഭയിലാകുന്നു. ഞാൻ പറഞ്ഞു, ദൈവം വചനത്തിലാകുന്നു. അതിന് വിപരീതമായിട്ടുള്ളതെല്ലാം ഒരു ഭോഷ്കായിരിക്കട്ടെ. കാരണം ദൈവം സത്യവാൻ, സകല മനുഷ്യരും ബോധിച്ചു പറയുന്നവരെന്നേ വരൂ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നാം തമ്മിൽ വാദിച്ചുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വാദിക്കാൻ പറഞ്ഞില്ല, എന്നാൽ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് ഗ്രന്ഥകർത്താവിന്റെ പ്രവൃത്തികളെ അവൻ ചെയ്യുന്നതിന് മുൻകൂട്ടി പറയുന്നു. ആ കാരണത്താൽ അത് പറയുന്നതിനാൽ അത് ഏതൊരു പുരുഷനെയും സ്ത്രീയെയും യാതൊരു ഒഴിവുകഴിവും കൂടാതെ ന്യായവിധിയുടെ അഴിയിലാക്കുന്നു. അതിനെക്കുറിച്ച് മെതഡിസ്റ്റ് പറയുന്നതോ, ബാപ്റ്റിസ്റ്റുകാർ പറയുന്നതോ, കത്തോലിക്കാർ പറയുന്നതോ, പെന്തക്കോസ്തുകാർ പറയുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭക്കാർ പറയുന്ന കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ന്യായവിധിയുടെ നാളിൽ എന്തെങ്കിലും നിരാശ നിങ്ങൾ കണ്ടെത്തുവാനിടയുണ്ട്. എന്നാൽ വേദപുസ്തകം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാ മനുഷ്യർക്കും കാണാൻ കഴിയത്തക്കവണ്ണം തുറന്ന കാഴ്ചപ്പാടിലായിരിക്കുന്നില്ല. കാരണം യേശു തന്നെ പിതാവിനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സർവശക്തനായ ദൈവം തന്റെ സ്വന്തം വചനത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനികൾക്കും വിവേകികൾക്കും കൂടാതെ വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാരുടെ കണ്ണുകളെ അടക്കുകയും അതിനാൽ അവർക്ക് കാണാൻ കഴിയാതെ വരികയും പിന്നെ പാവങ്ങളും അജ്ഞരുമായവരുടെ കണ്ണുകളെ തുറക്കുന്നതിനുമുള്ള ശക്തിയെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇമ്മാവുസിൽ നിന്ന് വരുന്ന ഈ ജനങ്ങളെ ശ്രദ്ധിക്കുക. അവനെ കുറിച്ചുള്ള അവരുടെ അറിവ് നിരോധിച്ചിരുന്നു. അവർ ദിവസം മുഴുവൻ അവരോട് സംസാരിച്ചു, എന്നാൽ അതാരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു പോലുമില്ല. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും, അവൻ ദൈവമാകുന്നു. അത് തന്നെയാണ് അവൻ ആ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ചെയ്തത്. കാരണം അവൻ അത് അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എഴുതപ്പെട്ടിരുന്നു. ദൈവം അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു, അതിനാൽ നമുക്കൊരവസരം കിട്ടി. ശ്രദ്ധിക്കുക, അവരെത്ര ശാസ്ത്രിമാരായാലും എത്ര പുരോഹിതന്മാരായാലും അവരെന്ത് ചെയ്തിരുന്നാലും അത് കാര്യമല്ല. അപ്പോഴും അവർക്കത് കാണാൻ കഴിഞ്ഞില്ല, കാരണം അവർ അന്ധരായിരുന്നു. ശാരീരികമായിട്ട് അവരുടെ കാഴ്ച 20-20 ആയിരുന്നേക്കാനിടയുണ്ട്. എന്നാൽ അവരുടെ ആത്മീയ കാഴ്ച അതേ കാര്യം തന്നെ. ഇന്ന് രാവിലെ ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു, അതൊരു സ്ത്രീ വ്യഭിചാരത്തെ കുറിച്ചായിരുന്നു. അവർ ഇപ്പോൾ വസ്ത്രധാരണം ചെയ്യുന്ന രീതിയിൽ നിന്നുമാകുന്നു. അവർ വ്യഭിചാരികളാണ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ അവർ കാമവസ്ത്രങ്ങൾ ധരിക്കുമ്പോഴെല്ലാം അവർ വ്യഭിചാരത്തിന് കുറ്റവാളികളാകുന്നു. അവരുടെ പ്രാണനത അറിയുന്നില്ല. ഈ സ്ത്രീകളിൽ അധികം പേരും 1000-ഓളം പേരും നിരപരാധികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ യാതൊരു കാരണവശാലും വ്യഭിചാരം ചെയ്യുകയില്ല. എന്നാൽ ആ പാവം സ്ത്രീ അത് അനുവദിക്കുന്ന ആരെങ്കിലുമായിട്ട് അത് ചെയ്യാനിടയായിട്ട് അത് വിശദമാക്കാതെയും അതിന്റെ സത്യത്തെ പറയാതെയും വ്യഭിചാര കുറ്റം ചെയ്യുന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ ഭൂമിയിലെ രാജാക്കന്മാരോടും ഭൂമിയിലെ ജനങ്ങളോടും, അതായത് സഭകളോടും മറ്റെല്ലാം ആത്മീയ വേശ്യാവൃത്തി ചെയ്തിരിക്കുന്നുവെന്നാണ്. അവൾ സഭാ സംഘടനകളുടെ വേശ്യമാരുടെ മാതാവാകുന്നു. നാം വേദപുസ്തകത്തെ ശ്രദ്ധിക്കുന്നു, കാരണം ദൈവം നമ്മെ അന്ധകാരത്തിൽ വിട്ടുകളയുന്നില്ല. അവൻ വേദപുസ്തകത്തെ തന്നിരിക്കുന്നത് തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ അതെങ്ങനെയായിരിക്കുമെന്നും അത് വരുന്ന സമയം എന്തായിരിക്കുമെന്നും മുൻകൂട്ടി പറയുന്നതിനാകുന്നു. ഇത് കലണ്ടറിലേക്ക് നോക്കി തീയതി എന്താണെന്ന് നോക്കുന്നത് പോലെയാണ്. ഇത് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്ന് വിചാരിക്കുമ്പോൾ കലണ്ടറിൽ നോക്കുക, അതെന്താണ് ദിവസമെന്ന് കലണ്ടർ പറഞ്ഞു തരും. ജനങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ പള്ളിയിൽ പോവുകയാകാം. അവിടെ പള്ളിമണി അടിച്ച് കേൾക്കുമ്പോൾ ഇന്ന് ഏത് ദിവസമാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയേക്കാം. അപ്പോൾ കലണ്ടറിൽ നോക്കുക, ഇതേത് ദിവസമാണെന്ന് അത് പറഞ്ഞു തരും. സഭാലൗകികതയിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് സോദോമിന്റെ കാലത്തെ പോലെ, അത് സഭാലോകം മുഴുവൻ ഈ ദുഷ്ടകാലത്ത് ദേവനെ ആരാധിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നു. അപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞ ഒരു ചെറിയ കൂട്ടം ദൈവത്തിന്റെ പ്രേരണയാൽ ഒരുമിച്ചുകൂടി സംഭവിക്കാനുള്ള തിരുവെഴുത്തുകളാൽ യേശു ക്രിസ്തുവിന്റെ ജീവനെ ഉത്പാദിപ്പിക്കുന്നത് കാണുമ്പോൾ നാം ജീവിക്കുന്ന നാഴിക എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഈ വേദപുസ്തകം പ്രവചനത്താൽ നാം ജീവിക്കുന്ന കാലം ഏതാണെന്നും നാം ജീവിക്കുന്ന സമയം എന്താണെന്നും ഏത് തരത്തിൽപ്പെട്ട സംഭവങ്ങൾ സംഭവിക്കാനിടയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മുൻകൂട്ടി പറയുന്നു. അതക്ഷരപ്രതി മുൻകൂട്ടി പറയുകയും ഒരൊറ്റ കാലഘട്ടത്തിലും ഒരിക്കലും അത് തെറ്റിയിട്ടില്ല. ഒരു വട്ടം പോലും അത് എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടില്ല. അത് പോവുകയുമില്ല. കാരണം ഈ സംഭവങ്ങൾ മുഴുവൻ കാണുന്നതിനായി അവർ മുൻ നിർണയിക്കപ്പെട്ടവരായിരുന്നു. യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല, പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. ഇത് വചനം വചനത്തെ യോജിപ്പിക്കുകയാണ്. അതിനെ മറ്റ് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. നാം ജീവിക്കുന്ന കാലത്തെ നാം അറിയുന്നു. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ആയിരിക്കുന്നത് പോലെ ഈ വചനത്തോട് മനുഷ്യർ അവരുടെ സ്വന്തമായ വ്യാഖ്യാനത്തെ ഇടാൻ അനുവദിക്കുകയും അതപ്പോൾ സംഭവിക്കുന്നതായ കാര്യത്തെ കാണുന്നതിൽ അവരെ അന്ധരാക്കുകയും ചെയ്യുന്നു. സാധുക്കിയരോടും പരീശന്മാർക്കും അതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. പൗലോസ് തന്നെ അവിടെ നിന്നുകൊണ്ട് തിരുവെഴുത്ത് ഉദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ചെകിട്ടത്തടിക്കുകയും ചെയ്തു. കാരണം അവൻ മഹാപുരോഹിതനെ വെള്ളതേച്ച കല്ലറ എന്ന് വിളിച്ചു. അപ്പോൾ ദൈവം തന്റെ പ്രവചിക്കപ്പെട്ട വചനത്തെ ഉറപ്പിക്കുന്നത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. നോക്കുക, വേദപുസ്തകം തമ്മിൽ വൈരുദ്ധ്യപ്പെട്ടിരിക്കുന്നില്ല. വേദപുസ്തകം ദൈവമാകുന്നു. ദൈവത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അവൻ സമ്പൂർണനാകുന്നു. എന്നാൽ ജനങ്ങൾ അവരുടെ സ്വന്തമായ വ്യാഖ്യാനത്താൽ അത് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക സ്നേഹിതരെ, ഞാൻ നിങ്ങളെ ഇത് കാണിക്കട്ടെ. അതിന്റെ വ്യാഖ്യാനത്തിൽ സഭകൾക്ക് സ്വയം തന്നെ തമ്മിൽ യോജിക്കാൻ കഴിയുന്നില്ല. മെത്തഡിസ്റ്റുകാർക്ക് ബാപ്റ്റിസ്റ്റുകാരുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. ബാപ്റ്റിസ്റ്റുകാർക്ക് പ്രസ്ബിറ്റേറിയൻകാരുമായിട്ടും പ്രസ്ബിറ്റേറിയൻകാർക്ക് പെന്തക്കോസ്തുകാരുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കൂടാതെ പെന്തക്കോസ്തുകാരുടെ തന്നെ 40 വ്യത്യസ്തമായ സംഘടനകൾക്ക് തമ്മിൽ യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അത് വീണ്ടും കൂട്ടിക്കുഴയ്ക്കലിന്റെ ഒരു ബാബിലോണാകുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തിന്റെ സ്വന്തം വ്യാഖ്യാനം നടത്തുന്നു. അവൻ ഈ കാര്യത്തെ വാഗ്ദത്തം ചെയ്യുകയും പിന്നെ അവൻ സ്വയം അത് ചെയ്യുകയും ചെയ്യുന്നു. അവൻ അതിന്റെ വ്യാഖ്യാനത്തെ സ്വയം തരുന്നു. കാരണം അവൻ ആ നാഴികയിലേക്ക് അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. കാല് തൊട്ട് തലവരെ ക്രിസ്തുവിന്റെ ദേഹം എത്രയധികം പുരോഗമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ ഈ കാരണത്താലാണ് ജനങ്ങളത് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം ഈ തെരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം തരുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ ആ വചനത്തെ വായിക്കുന്നതിന് പകരം മറ്റാരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നതായ കാര്യങ്ങളെ അവർ കേൾക്കുന്നു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം തരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, മശീഹ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുള്ളത് വായിക്കുക. മശീഹ ഏത് സമയത്താണ് വരണ്ടതെന്ന് നോക്കിക്കാണുക. മശീഹയ്ക്ക് മുന്നോടി ആരാകുന്നുവെന്ന് നോക്കുക. ആ നാഴികയെ നോക്കുക. അവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമുണ്ടായിരിക്കണം. അത് യോഹന്നാനായിരുന്നു. നിങ്ങൾ അവനോട് ചെയ്യുമെന്ന് പറയപ്പെട്ടിരുന്നത് ശരിക്കും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയപ്പെട്ടിരുന്നതിനെ നോക്കുക. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയോ? നോക്കൂ, യേശു ചോദിക്കുകയാണ്, ഇത് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ചസമയം നാം വായിച്ചു വന്ന തിരുവെഴുത്തിൽ അവനെ കുറിച്ച് നടക്കേണ്ടതായ സകല കാര്യങ്ങളും നടന്നു കഴിഞ്ഞതായി നാം കാണുന്നു. അവർ ഈ സംഭവത്തെ അറിയേണ്ടിയിരുന്നു. ഈ 31 വയസ്സുള്ള അല്ലെങ്കിൽ 30 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ മതഭ്രാന്തൻ അവിടേക്ക് കടന്നു വന്നിട്ട് എല്ലാ വിധത്തിലുള്ള പ്രകാശത്തെയും പ്രാവിറങ്ങി വരുന്നതിനെയും അവകാശപ്പെട്ടിരിക്കുന്നു. ഇത് വെറും നിന്ദയാണ്. അവൻ കന്യകയിൽ കൂടെ ജനിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും അവൻ നിയമാനുസൃതമല്ലാതെ ജനിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുകയും ചെയ്തു. യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് യെശയ്യാവ് പറഞ്ഞിരുന്നത് അവർ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നില്ലേ? കൂടാതെ കന്യക ഗർഭം ധരിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതും അവർ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നില്ലേ? അവർ ഈ കാര്യങ്ങളെ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിന്റെ കാര്യം എന്തായിരുന്നു? അവർ അത് മറ്റെവിടെയോ ഭാവിയിൽ അത് അപേക്ഷിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ അവർക്ക് അതിന്റെ യോഗ്യതയുമായി ചേർന്നിരുന്നില്ല. എന്നാൽ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അതേ കാര്യങ്ങൾ എന്റെ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. അതേതെങ്കിലും ഒരു വൈദികൻ പറഞ്ഞതല്ല, എന്നാൽ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞ അവന്റെ സ്വന്തം വചനമായിരുന്നു. ആമേൻ. ഇന്നും അത് തന്നെയാണ്. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അതാണ് നാം ജീവിക്കുന്ന നാഴിക നമുക്ക് പറഞ്ഞു തരുന്നതും ഈ നാഴികയിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നത്. അവയിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കേണ്ടത്. കാരണം അവയാണ് യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ സാക്ഷീകരിക്കുന്നത്. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് വേദപുസ്തകം പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ആ കാലത്തേക്കുള്ള വചനത്തിന്റെ വെളിപ്പാടാണ്. അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തപ്പെടാൻ കഴിയില്ല. ആ കാരണത്താൽ മനുഷ്യന്റെ വ്യാഖ്യാനത്തെ കേൾക്കുന്നതിൽ കൂടെ ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്നതിന്റെ ഉറപ്പിനെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. കാരണം അതെല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും അവർ മനുഷ്യർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, അവർ കുരുടന്മാരായ വഴികാട്ടികളാകുന്നു. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ ഓർക്കുക, ലൗദിക്യ കാലഘട്ടത്തിന്റെ ഈ ക്രിസ്തീയ സഭാകാലം അന്ധരായിരിക്കുമെന്ന് വേദപുസ്തകം മുൻകൂട്ടി പറയുന്നു. അവർ അവനെ സഭയ്ക്ക് പുറത്താക്കി കളഞ്ഞിരിക്കുന്നു. മറ്റ് യാതൊരു സഭാകാലഘട്ടത്തിലും യേശു പുറത്തായിരുന്നില്ല. എന്നാൽ ലാവോദിക്യ സഭാകാലഘട്ടത്തിൽ അവൻ പുറത്തായിട്ട് അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അവൻ അകത്താകേണ്ടിയിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് യാതൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ കുരുടനും അങ്ങനെ കുരുടനെന്നറിയാതെ കുരുടനെ വഴികാട്ടുകയും ദരിദ്രനും അരിഷ്ടനും നിർഭാഗ്യനും നഗ്നനും എന്നറിയാതെയും ഇരിക്കുന്നു. തെരുവിൽ ഒരു മനുഷ്യൻ അരിഷ്ടനും കുരുടനുമായിട്ട് അവനത് തിരിച്ചറിയാനുള്ളത്രയും ബോധമുണ്ടായിട്ട് നിങ്ങൾ അവനോട് നഗ്നനാണെന്ന് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ അവൻ തന്റെ തല കുലുക്കിക്കൊണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ നീ ആരാകുന്നു, എനിക്കറിയാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ അതൊരു ദയനീയമായ അവസ്ഥ അല്ലെങ്കിൽ എന്താണ് അതെനിക്കറിയില്ല. അത് തന്നെയാണ് കൃത്യമായും ഈ വേദപുസ്തകത്തിന്റെ ദൈവം നാം ജീവിക്കുന്നതായി ഈ അവസാനത്തെ സഭാകാലമായ ഈ ദുഷ്ടകാലത്തെക്കുറിച്ച് ഈ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്നാൽ ജനങ്ങളോടവൻ പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനായി കർത്താവിനാൽ ശാസിക്കപ്പെടുന്നുവെങ്കിൽ പിന്നെ അതിൽ നിന്നും പുറത്തു വരിക, അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കളയുക. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് ആ പരീശന്മാർ ഇപ്രകാരം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അവർ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഈ മനുഷ്യൻ ഒരു വെല്ലുവിളി തന്നുകൊണ്ട് പറയുന്നു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അതിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം തരുന്നു. അതുകൊണ്ട് ഞാൻ പോയി തിരുവെഴുത്തുകളെ നോക്കിയിട്ട് അവൻ എന്താണ് ചെയ്യേണ്ടതെന്നും അവൻ ആരാണെന്നും എന്താണ് സംഭവിക്കേണ്ടതെന്നും പോയി നോക്കുന്നതാണ് നല്ലത്. ഞാൻ തിരികെ പോയിട്ട് അത് കണ്ടുപിടിച്ചിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അതിനു പകരം അവർ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് ചോദിച്ചു. അതിന്റെ വ്യത്യാസത്തെ കാണുന്നില്ലേ? അവർ തിരുവെഴുത്ത് വായിച്ചിട്ടുണ്ടായിരിക്കണം. എബ്രായർ 1:1 തിരുവെഴുത്ത് പറയുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും, അതായത് പുരാതന കാലത്ത് പ്രവാചകന്മാരാൽ വേദപുസ്തകം എഴുതി. ശ്രദ്ധിക്കുക, തന്റെ സ്വന്തമായി തെരഞ്ഞെടുക്കപ്പെട്ട വഴിയിൽ അവൻ വേദപുസ്തകം എഴുതി. അവനത് ഇപ്രകാരം എഴുതേണ്ട ആവശ്യമോ? മനുഷ്യനെ രക്തത്താൽ രക്ഷിക്കേണ്ട ആവശ്യമോ ഉണ്ടായിരുന്നില്ല? അവന് മനുഷ്യരാൽ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല? അവന് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. അവന് കാട്ടിനെ കൊണ്ട് സുവിശേഷം മൂളുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അവൻ മനുഷ്യനെ തെരഞ്ഞെടുത്തു. അവൻ തെരഞ്ഞെടുത്ത രീതിയിൽ അവന്റെ വചനം വരികയും അത് പ്രവാചകന്മാരാലും അവർ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ മുൻ നിർണയിക്കപ്പെടുകയും മുൻ നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ട് ആ സമയത്ത് ആ കാലത്തേക്കുള്ള അവന്റെ വചനത്തിന്റെ വെളിപാടിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ അടുക്കൽ മാത്രമെത്തിയിരുന്നു, ഒരു വൈദികന്റെ പക്കൽ ഒരിക്കലും എത്തിയിരുന്നില്ല. എനിക്ക് തിരുവെഴുത്ത് കാണിച്ചു തരിക, അത് പ്രവാചകന്മാരുടെ അടുക്കൽ മാത്രമെത്തുന്നു, ദൈവത്തിന് വ്യാജം പറയാൻ കഴിയില്ല. അതിനാൽ ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പദ്ധതിയാലും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരാലും, മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരല്ല, എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരാൽ വേദപുസ്തകം എഴുതി. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ അവരുടെ പ്രവാചകൻ സംഭവിക്കുമെന്ന് പറഞ്ഞതിന്റെ നിവൃത്തിക്കായി കാത്തിരിക്കുന്നു. അത് അവർ ദൈവത്തിന്റെ വചന പ്രവാചകന്മാരാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ആദ്യം അവർ പ്രേരിപ്പിക്കപ്പെടുകയും അതിനുശേഷം അവർ ആ നാഴികയിലെ വചനത്തോടൊപ്പം നിൽക്കുകയും പിന്നെ അത് അവരുടെ അധികാരപത്രങ്ങളാകുകയും ചെയ്യുന്നു. നോക്കൂ, കള്ളപ്രവാചകന്മാർ എഴുതേക്കും എന്നുള്ള വിഷയത്തിൽ കൂടി കഴിഞ്ഞ ഞായറാഴ്ച നാം കടന്നിരുന്നു. കൂടാതെ ബലയാമും മോശയും രണ്ടുപേരും എപ്രകാരം ഒരേ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നതിനെ കുറിച്ച് നാം ചിത്രീകരിക്കുകയും അവരിൽ ഒരുവൻ പറഞ്ഞു, നാം എല്ലാവരും ഒന്നാകുന്നു, വരുവിൻ, നാം ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ പെൺകുട്ടികളെ എല്ലാവരെയും കൂടി ഒരുമിച്ചാക്കാം. നമുക്കിവിടെ സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതുകൊണ്ട് ആൺകുട്ടികളായ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ എടുത്തുകൊള്ളുവിൻ, യാതൊരു കുഴപ്പവുമില്ല, നാം എല്ലാവരും ഏകജനങ്ങളാകുന്നു, എങ്ങനെയായാലും നമ്മുടെ വർഗം ഒന്നാണല്ലോ. അവരത് കേൾക്കുകയും ദൈവം അതിനുവേണ്ടി ഒരിക്കലും അവരോട് ക്ഷമിച്ചതുമില്ല. നോക്കൂ, ലോകവും ജനങ്ങളും ഒരു ചെറിയ പുറത്തേക്കുള്ള വഴിയോ ഒരു ചെറിയ ഇടവഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറുക്കുവഴിക്കായോ നോക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ യാതൊരു കുറുക്കുവഴിയുമില്ല, ഒരൊറ്റ മാതൃക മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ ആ മാതൃകയിൽ അനുരൂപമാക്കുന്നതിന് വെട്ടിമുറിക്കണം. ആ മാതൃക നിങ്ങളോട് അനുരൂപമാക്കുന്നതിന് വെട്ടിമുറിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാവരും അത് ചെയ്തിരിക്കണം. ദൈവത്തിന് ചെയ്യുന്നതിനുള്ള ഏക വഴി അത് മാത്രമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, വിശ്വാസികൾ ആ വചനം സ്ഥിരമാക്കപ്പെടുന്നതിനായി കാത്തിരിക്കുന്നു. നോക്കൂ, ഇത് മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല, എന്നാൽ ദൈവമായ കർത്താവിനാൽ എഴുതപ്പെട്ടതാകുന്നു. ആ കാരണത്താൽ ഇതൊരു മനുഷ്യന്റെ പുസ്തകമല്ല. ഇത് വെറും എബ്രായക്കാരുടെ എഴുത്തുകൾ മാത്രമാകുന്നുവെന്ന് ആരോ പറഞ്ഞു. നോക്കൂ, എബ്രായക്കാർ അവരെ തന്നെ ദോഷം വിധിക്കുന്ന ഒരു ലേഖനം എഴുതുമോ? യഹൂദന്മാരുടെ ആ മഹത്തായ ദേശം, സ്വയം ശ്രേഷ്ഠതയേറിയതും പരിഷ്കാരമേറിയതുമായ ദേശം അവരുടെ തന്നെ അതിക്രമങ്ങളെ എഴുതി അവരെ തന്നെ ദോഷം വിധിക്കുമോ? തീർച്ചയായും ഇല്ല. അവരുടെ തന്നെ പാപങ്ങളെ കുറിച്ച് പറയുകയും എപ്രകാരം അവർ വിഗ്രഹാരാധനയിലേക്ക് പോകുകയും ദൈവത്തിന്റെ വചനത്തിനെതിരായി എപ്രകാരം അവർ ദുർനടപ്പ് ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് പറയുമോ? ഇല്ല, ഇല്ല. ആ അഭിമാനിയായ ദേശം അവർ ഒരിക്കലും അത് പറയുകയില്ല. ഇതൊരു മനുഷ്യന്റെ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ പുസ്തകമാകുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവന്റെ ദർശനം കാണുകയും ചെയ്തിരുന്ന മനുഷ്യർ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് സ്വയം തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. നോക്കൂ, മനുഷ്യൻ ഈ വേദപുസ്തകം എഴുതിയിരുന്നില്ല, ദൈവമാണ് ബൈബിൾ എഴുതിയത്. ഇതൊരു മനുഷ്യന്റെ പുസ്തകമല്ല, ദൈവത്തിന്റെ പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ വിചാരങ്ങൾ മനുഷ്യന്റെ അധരങ്ങളിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ടതാണ്. അതാണ് അതിനെ വേദപുസ്തകമാക്കുന്നത്. ഒരു വിചാരം വെളിപ്പെടുത്തപ്പെട്ടത് വചനമാകുന്നു. ആദിയിൽ ദൈവത്തിന്റെ വിചാരങ്ങൾ തന്റെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കൂടി അവൻ വെളിപ്പെടുത്തുകയും തന്റെ ദാസന്മാരാൽ അത് സ്ഥിരമാക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ദൈവം സ്വയം തന്റെ തെരഞ്ഞെടുപ്പ് നടത്തുകയും തന്റെ മുൻനിർണയത്താൽ ഓരോ കാലത്തേക്കും പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കുക, ആ കാലത്തിന് വേണ്ടി യോജിക്കുന്ന വിധം ആ പ്രവാചകന്റെ സ്വഭാവത്തെ അവൻ അനുയോജ്യമാക്കുന്നു. അവന്റെ സംസാര രീതിയും അവൻ ചെയ്യുന്നതായ എന്തായാലും അവനത് അനുയോജ്യമാക്കുന്നു. അവൻ വിദ്യാഭ്യാസമുള്ളവനാണോ അതോ വിദ്യാഭ്യാസമില്ലാത്തവനാണോ എന്നത് അത് അവൻ അനുയോജ്യമാക്കുന്നു. അവന്റെ കൃപാവരങ്ങളെയും അവൻ പ്രസംഗിക്കുന്ന രീതിയെയും അവനുള്ള ദാനങ്ങളെയും അതിനോടൊപ്പം അനുയോജ്യമാക്കുന്നു. ആ പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയുള്ള സന്ദേശത്തെയും അപ്പോൾ സംഭവിക്കാനുള്ള വിശേഷ കാര്യത്തെയും ദൈവം മുൻനിർണയിക്കുകയും അതിന്റെ സ്ഥാനത്തെ മറ്റെന്തെങ്കിലും എടുക്കാൻ കഴിയുന്നതുമല്ല. അതെന്തായാലും കാര്യമല്ല, എത്ര മനുഷ്യനിർമ്മിതമായ നേട്ടമായാലും യാതൊന്നിനും അതിന്റെ സ്ഥാനത്തെ എടുക്കാൻ കഴിയില്ല. അവൻ മുൻനിർണയിച്ച വ്യക്തി ഒരുപക്ഷെ അജ്ഞനായിരിക്കാം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യനെ അവൻ മുൻനിർണയിച്ചേക്കാനിടയുണ്ട്. അവൻ എന്തു തന്നെയായാലും ദൈവം അവന് തന്റെ ശ്രേഷ്ഠതയെയും തന്റെ കൃപാവരങ്ങളെയും തന്റെ സ്വഭാവത്തെയും തന്റെ സംസാര രീതിയെയും അങ്ങനെ എന്തു തന്നെയായാലും അവൻ എങ്ങനെ അത് സ്വയം വെളിപ്പെടുത്തുന്നുവോ അല്ലെങ്കിൽ അത് എന്തു തന്നെയായാലും അവന് കൊടുക്കുന്നു. അവൻ ആ നാഴികയിലേക്കുള്ള മനുഷ്യനെ ആ നാഴികയിലെ ജനങ്ങളെ പിടിക്കാനുണ്ടാക്കുന്നു. അതെ, അവൻ അത് ചെയ്യുന്നു. ഓരോ കാലഘട്ടത്തിന്റെ അവസാനവും സഭ ലോകത്തിലേക്കും പാപത്തിലേക്കും വചനത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ വ്യാഖ്യാനത്തിലേക്കും ചായുന്നു. അതല്ല ഇപ്പോഴത്തെയും പോലെ. ആ കാലഘട്ടത്തിന്റെ അവസാനം അവരുടെ വേദശാസ്ത്ര പണ്ഡിതന്മാരാലും വൈദികന്മാരാലും അതത്രമാത്രം കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിട്ട് അതെല്ലാം ഇപ്പോഴും ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത അവസ്ഥയിലാകുന്നു. എല്ലായ്പ്പോഴും അവരുടെ വ്യാഖ്യാനം തെറ്റും ഒരൊറ്റവട്ടം പോലും അത് തെറ്റായിരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുമില്ല. ഒരൊറ്റവട്ടം പോലും ദൈവത്തിന്റെ വചനം സത്യമായിരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, ദൈവം സ്വയം തന്റെ ബൈബിൾ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ദൈവം തന്നോട് സംസാരിച്ചുവെന്ന് മോശ പറഞ്ഞു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നുവെന്ന് യിരെമ്യാവ് പറഞ്ഞു. ദൈവത്തിന് എഴുതാൻ കഴിയും. തന്റെ സ്വന്തം വിരലുകളാൽ അവൻ 10 കൽപ്പനകളെ എഴുതി. ബാബിലോണിന്റെ ഭിത്തിയിൽ അവൻ എഴുതി. കൂടാതെ ഓർക്കുക, പഴയ നിയമത്തിൽ മാത്രമായിട്ട് തന്നെ 2000 വട്ടം പ്രവാചകൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സംസാരിക്കാനും ദൈവത്തിന് എഴുതാനും കഴിയും, തീർച്ചയായും കഴിയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 90% ദൈവത്തിന്റെ സ്വയം വാക്കുകളായിട്ട് യേശു ക്രിസ്തു സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് എഴുതാനും ദൈവത്തിന് വായിക്കാനും ദൈവത്തിന് സംസാരിക്കാനും കഴിയുമെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അതേ കാര്യം ചെയ്യിക്കാൻ അവന് കഴിയില്ലേ? മനുഷ്യന് വായി കൊടുത്തതും ഊമനെ ഉണ്ടാക്കിയതും ആർ എന്ന് അവൻ മോശയോട് ചോദിച്ചിരുന്നില്ലേ? ദൈവം തന്റെ വേദപുസ്തകത്തെ പ്രവാചകന്മാരാൽ എഴുതി. അത് ചെയ്യുന്നതിനുള്ള അവന്റെ വഴിയാണത്. അങ്ങനെ സഭ ഓരോ വട്ടവും ഇപ്രകാരം കൂട്ടിക്കുഴയ്ക്കലിൽ എത്തുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ദൈവം മുന്നറിഞ്ഞിരുന്നു. കാരണം അവൻ സകല കാര്യങ്ങളെയും മുന്നറിയുന്നു. ആ കാരണത്താൽ ദൈവത്തിന്റെ പ്രവാചകൻ ആ കാലത്തേക്ക് തയ്യാറായിട്ടുണ്ടായിരിക്കുകയും തന്റെ നീതീകരിക്കപ്പെട്ട വചനത്തിന്റെ അടയാളത്താലും അത്ഭുതങ്ങളാലും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിക്കുന്നു. അതവൻ വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം അടയാളങ്ങൾ അതിനെ പിന്തുടരുന്നതിൽ കൂടെ വചനത്തെ ഉറപ്പിക്കുന്നു. പ്രവാചകൻ സ്വയം നീതീകരിക്കപ്പെട്ട ശേഷം അവൻ തന്റെ വചനത്തിന്റെ സത്യമായ വ്യാഖ്യാനം കൊടുക്കുന്നു. അവൻ അയക്കപ്പെട്ടിരുന്നതായ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒഴിച്ച് ബാക്കി എല്ലാവരും അവനെ വെറുക്കുന്നു. അത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് ഓരോ സന്ദർഭത്തെയും പരിശോധിച്ചു നോക്കുക. അവൻ അയക്കപ്പെട്ടിരിക്കുന്നവർ മാത്രമാകുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ശ്രദ്ധിക്കുക, വചനത്തിന്റെ എല്ലാ പരിശോധനയിലും ഓരോ ഉദാഹരണത്തിലും ഓരോ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ മൂർധന്യാവസ്ഥയിലോ അത് കൂടിച്ചേരുന്ന സ്ഥാനത്തോ അങ്ങനെയായിരിക്കുന്നു. അത് പലവട്ടവും ഞാൻ പ്രസംഗിച്ചിരുന്നു. നോഹയുടെ കാലത്ത് ന്യായവിധിയുടെ മുമ്പായ ആ മൂർധന്യാവസ്ഥയെ നോക്കുക. എന്താണ് സംഭവിച്ചത്? നോഹയുടെ സ്വന്തം കുടുംബം മാത്രമാണ് അവനെ വിശ്വസിച്ചത്. ബാക്കിയുള്ളവർ അവനെ കുറ്റം പറഞ്ഞു. അത് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാമിന്റെ കൂട്ടർ മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. ദൂതന്മാർ സൊദോമിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ലോത്തും അവന്റെ ഭാര്യയും രണ്ട് പുത്രിമാരുമാണ് കടന്നു വന്നത്. അവന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയിട്ട് ഉപ്പുതൂണായി പോയി. മോശയുടെ കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മാത്രം കടന്നു വന്നു. ഫറവോൻ അവനെ വെറുത്തിരുന്നു. ഏലിയാവിന്റെ നാളിൽ 7000 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ആ ദേശം മുഴുവനും അവനെ വെറുത്തിരുന്നു. യിരെമ്യാവിന്റെ നാളുകളിൽ അവർ അവന്റെ മേൽ പച്ച പഴങ്ങൾ വലിച്ചെറിയുകയും അവരെ ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കുകയും ചെയ്തു. കാരണം വളരെ ദിവസങ്ങൾ ഒരു വശം ചരിഞ്ഞു കിടക്കുകയും പിന്നെ മറ്റേ വശം ചരിഞ്ഞു കിടക്കുകയും അതേപോലെയുള്ള കാര്യങ്ങൾ അടയാളങ്ങളായി എടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. അവർ അവനെ എതിർത്തിരുന്നു. യെശയ്യ പ്രവാചകൻ ആ കാലത്തെ വംശത്തെ അത്രമാത്രം ദോഷം വിധിച്ചിട്ട് അവർ അവനെ വാളുകൊണ്ട് രണ്ട് തുണ്ടമായി അറുത്തു. യോഹന്നാൻ സ്നാപകനെ ഏതോ ഒരു നിലവിളിക്കുന്ന ഭ്രാന്തനായ കാട്ടുമനുഷ്യനെന്ന് അവർ വിളിച്ചിരുന്നു. അവൻ യേശുക്രിസ്തുവിന് ഒരു സഭയായി സമ്മാനിച്ച ശിഷ്യന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരുമായിരുന്നു അത്. അവിടെയാകുന്നു ഇത്. യോഹന്നാൻ ജനങ്ങളെ തയ്യാറാക്കി. എത്ര പേർ അവനുണ്ടായിരുന്നു? നിങ്ങളുടെ രണ്ട് കയ്യിലെ വിരലുകളിൽ എത്ര പേരെയാണ് അവൻ യേശുക്രിസ്തുവിന് സമ്മാനിച്ചതെന്ന് കണക്കുകൂട്ടാൻ കഴിയും. ഇപ്പോൾ അവന്റെ രണ്ടാമത്തെ വരവിൽ എന്താകുന്നു? അതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ യഥാർത്ഥമായ വേദപുസ്തക വിശ്വാസികൾ ആ കാലത്തെ വചനത്തെ അത്രമാത്രം വിശദമായി തെളിയിക്കപ്പെട്ട് കാണുമ്പോൾ അവർ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതിൽ നിന്നും അവരെ മാറ്റുന്നതിന് യാതൊരു വഴിയുമില്ല. അവർ അവരുടെ രക്തം കൊണ്ട് അവരുടെ സാക്ഷ്യത്തെ പോലെ മുദ്രയിടുന്നു. അത് അവർ വിശ്വസിക്കുന്നു. അത് പിന്നെ ആ പ്രത്യേക കാലത്തേക്ക് മുൻനിർണയിക്കപ്പെട്ടവർക്കാണ്. അവർ അത് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്കത് കാണാൻ കഴിയില്ല. അവർ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. അവർക്കത് കഴിയില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇപ്പോൾ ബലയാമിനെ പോലെ ബലയാമൻ എന്തുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞില്ല? അവൻ അഭിഷിക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഫറവോൻ എന്തുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല? ദൈവത്തിന്റെ കരങ്ങൾ ഇറങ്ങി വന്ന അത്ഭുത പ്രവൃത്തികളെ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അവന്റെ ഹൃദയത്തെ കഠിനമാക്കുക മാത്രമാണ് ചെയ്തത്. അത് ശരിയല്ലേ? ദാഥാൻ സ്വയം ഒരു യഹൂദനായിരിക്കെ എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? അവൻ ചെങ്കടൽ മറികടന്ന് വരികയും ഓരോ രാത്രിയിലും പുതുതായി വീണിരുന്ന മണ്ണ തിന്നുകയും ചെയ്തിട്ട് അപ്പോഴും അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൊഹോര എന്തുകൊണ്ടത് കണ്ടില്ല? അയ്യപ്പാവ് എന്തുകൊണ്ടത് കണ്ടില്ല? അവൻ ആ സമയത്ത് ലോകമതത്തിന്റെ തലവനായ മനുഷ്യനായിരുന്നു. അത് മസീഹായിരുന്നുവെന്ന് എന്തുകൊണ്ട് അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല? യൂദാസ് എന്തുകൊണ്ടത് കണ്ടില്ല? യൂദാസ് അവരോടൊപ്പം തന്നെ നടക്കുകയും അവരോടൊപ്പം അത്ഭുതങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരുവെഴുത്ത് നിറവാക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ ഈ സ്ഥാനത്തെ എടുക്കുന്നതിനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവർ ഈ ഉദ്ദേശത്തിനായി എഴുന്നേൽപ്പിക്കപ്പെട്ടവരായിരുന്നു. അത് സത്യമാണ്. റോമർ 8 അതിനെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ വിശ്വാസികൾക്ക് വചനം ജഡമായി അവരുടെ തലമുറയിൽ വെളിപ്പെട്ട് ദൈവം സംസാരിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. ഏലിയാവിന്റെ കാലത്ത് വാസ്തവമായ സത്യവിശ്വാസികൾ 7000 പേരായിരുന്നു. അതോ 700 ആയിരുന്നുവോ? 7000 ആയിരുന്നു. അതാണ് ശരി. ഏലിയാവിന്റെ കാലത്ത് 2 അല്ലെങ്കിൽ 3 കോടി ജനങ്ങളിൽ നിന്നും 7000 പേരാണ് അത് ശരിയാണെന്ന് കണ്ടിരുന്നത്. കഷ്ടിച്ച് 100ൽ 1 പോലുമില്ലായിരുന്നു. എന്നാൽ അത് ശരിയായിരുന്നുവെന്ന് അവർ കണ്ടു. അവർ ദൈവം വെളിപ്പെട്ടത് കണ്ടിരുന്നു. എലീശാവിനെ അയച്ചിരുന്ന ആ വൃദ്ധയായ വിധവ സ്ത്രീ, അവർ അപ്പമുണ്ടാക്കുന്നതിനെ കമ്പുകൊള്ളികൾ പറക്കുന്നതിന് പുറത്തേക്ക് വരികയും അവൾക്കും അവരുടെ മകനും തിന്നുന്നതിന് വേണ്ടി ഒരപ്പത്തിന് മാത്രമായി പൊടിയും പിന്നെ മരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി വരുന്നു. എന്നാൽ ഏലിയാവിനെ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ആദ്യം എനിക്കുണ്ടാക്കിക്കൊണ്ടുവരിക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കനത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചോദ്യമുണ്ടായില്ല. അവൾ നേരെ ചെന്ന് ഒരടയുണ്ടാക്കി അവന് കൊടുത്തു. അവൻ പറഞ്ഞു, ആദ്യം എനിക്കും പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. കാരണം ആ സ്ത്രീ മനുഷ്യനെ കേൾക്കുകയും അദ്ദേഹത്തെ നോക്കുകയും ചെയ്തു. അവളൊരു മുൻനിർണ്ണയിക്കപ്പെട്ട വിത്തായിരുന്നു. അവരിൽ പലരും പറഞ്ഞു, ആ ഭ്രാന്തനായ കിളവൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു, അവന്റെ കാരണത്താലാണ് ദൈവം നമ്മെ ശപിക്കുന്നത്. ഓർക്കുക, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയാകുന്നുവെന്നവൻ പറഞ്ഞു. നീ ഒരുവനാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്ന് അവർ പറഞ്ഞു. നോക്കൂ, അവൻ ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തുകയായിരുന്നില്ലേ? അത് അവന്റെ സ്വന്തം വചനമായിരുന്നു. അവരെ ഉദ്ദേശത്തിനു വേണ്ടി എഴുതേൽപ്പിക്കപ്പെട്ടവരായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ അവിശ്വാസി, എന്നാൽ സത്യവിശ്വാസിക്ക് ആ കാലത്തേക്കുള്ള വചനം ജഡമായി കാണാൻ കഴിയുമ്പോൾ അത് ദൈവം മനുഷ്യന്റെ അധരങ്ങളിൽ കൂടി സംസാരിക്കുകയും അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് അതിനെ ഉറപ്പിച്ചു കാണിക്കുന്നു. ഇപ്പോൾ അതിന്റെ ശേഷമുള്ളത് ശ്രദ്ധിക്കുക. അടയാളങ്ങളെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ അടയാളങ്ങളെ നോക്കിയാണെങ്കിൽ ലോകത്തെ പോലെ തന്നെ തീർച്ചയായും മടയന്മാരാക്കപ്പെടും. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. വചനത്തെ ശ്രദ്ധിക്കുക. ഈ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എബ്രായ പ്രവാചകന്മാർ അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. സിദക്കി അവർ രണ്ട് വലിയ കൊമ്പുകൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്താൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു. അത് സത്യമാകുന്നു. എന്നോടൊപ്പം 399 പേരുണ്ടായിരിക്കുകയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലായിരിക്കുകയും ആ ദേശം നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ചെന്നത് കൈവശമാക്കാം. ഈ കൊമ്പുകളാൽ ആഹാബേ, നീ ശത്രുവിനെ ദേശത്ത് നിന്ന് കുത്തിക്കളയും, കാരണം ഈ ദേശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ ഈശ്വര ഭക്തിയുള്ള നല്ല മനുഷ്യനായ യഹോശാഫാത്ത് ഇനിയും പ്രവാചകനായിട്ട് ആരുമില്ലയോ എന്ന് ചോദിച്ചത് ശ്രദ്ധിക്കുക. ഇനിയും ആരെങ്കിലുമോ? ഇവിടെ 400 യോജിപ്പിലായിരിക്കുന്നു. അതെ, ഉണ്ട്, ഒരാൾ കൂടിയുണ്ട്. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവനല്ല ഇപ്പോഴും ഞങ്ങളെ നിങ്ങൾ എത്ര വലിയ പാപികളാണെന്ന് മറ്റെല്ലാം പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞങ്ങളെ പുറത്താക്കുന്നു. ഞാൻ അവനെ വെറുക്കുന്നു, അവൻ ഇമ്മലയുടെ പുത്രനായി മിഖയാവാകുന്നു എന്ന് പറഞ്ഞു. ഓ രാജാവ് അങ്ങനെ പറയാനിടയാകരുതേ, പോയി അവനെ കൊണ്ടുവരിക, അവൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. അങ്ങനെ അവർ അവനെ കൂടെ കൊണ്ടുവന്നു. എനിക്ക് ഇന്ന് രാത്രിയിലേക്ക് അവസരം തരിക, യഹോവ അതിനെ കുറിച്ച് എന്ത് പറയുന്നുവെന്ന് ഞാൻ കാണട്ടെ. നീ എന്നോട് സത്യമല്ലാതെ മറ്റു യാതൊന്നും പറയരുത് എന്ന് ഞാൻ നിന്നോട് കേണപേക്ഷിക്കുന്നു എന്ന് ആഹാബ് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ വന്നിട്ട് അവനോട് പറഞ്ഞു, നീ തിരികെ ഈ നല്ല കൂട്ടായ്മയിൽ തിരികെ എത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞതുപോലെ തന്നെ പറയണമെന്ന് പറഞ്ഞു. എന്നാൽ യഹോവ എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് മിഖയാവ് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവർ കടന്നു വന്നു. രാജാവ് അവരുടെ രാജവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വാതിൽക്കൽ എല്ലാവിധ ആഘോഷങ്ങളോടുകൂടി സന്നിഹിതരായിരുന്നു. അങ്ങനെ ഈ പ്രവാചകന്മാർ അവിടെ നിന്നുകൊണ്ട് മതഭ്രാന്തനായി നീ അതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുക, എന്നാൽ ഇസ്രായേൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കൈയെടുത്ത് അവന്റെ ചെകിട്ട് തടിച്ചു. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന്റെ ചെവിട്ട് തടിച്ചു. അഭിഷിക്തരായ രണ്ട് പ്രവാചകന്മാരും അവിടെ നിന്നുകൊണ്ട് പ്രവചിച്ചു. ഒന്നിനെതിരായി 400 വളരെ ശക്തിയേറിയതായി കാണപ്പെട്ടു. ബഹുജനങ്ങളുടെ ആലോചനയിൽ എപ്പോഴും സുരക്ഷയില്ല. അത് അവരുടെ ആലോചന എന്താണെന്നും എന്തിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നതും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ രാജാവിന് സുരക്ഷയില്ലാതിരിക്കുകയും അവൻ ആൾക്കൂട്ടത്തെ അവരുടെ ആലോചന ശരിയായിരിക്കുന്നു എന്ന് വിചാരിച്ച് എടുക്കുകയും ചെയ്തു. എന്നാൽ അവൻ ഒരു വട്ടം നിന്നിട്ട് ഏലി അവൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് ആ പുസ്തക ചുരുളൊന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ മിഖയെ അവനൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല, അവനറിയില്ലായിരുന്നു. എന്നാൽ ദൈവം അതിനുവേണ്ടി അവനോട് ക്ഷമിക്കട്ടെ. എന്നാൽ ആദ്യമായിട്ട് അവനൊരു പ്രവാചകനായിരിക്കെ അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവം എന്താണ് പറയുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിനായി പോവുകയും ദൈവം എന്താണ് പറയുന്നതെന്ന് അറിയുകയും ചെയ്തു. അവൻ പറഞ്ഞു, യഹോവ തന്റെ സിംഹാസനത്തിലിരിക്കുകയും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന് ചുറ്റുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ച് ആഹാബിനെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവനെതിരായി ചെയ്തിരിക്കുന്ന പ്രവചനം അതിനാൽ നമുക്ക് നിവൃത്തിയാക്കാൻ കഴിയുന്നതാണല്ലോ. നോക്കൂ, പ്രവചനം, നായ്ക്കൾ നിന്റെ രക്തം നക്കും എന്ന് ഏലിയാവ് പ്രവചിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഭോഷ്കിന്റെ ആത്മാവ് താഴെ നിന്ന് മുമ്പോട്ട് വന്ന് അവന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പുറപ്പെട്ടു ചെന്ന അഹാബിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിട്ട് അവരെ കൊണ്ട് ഭോഷ്ക് പ്രവചിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യർ അത്രമാത്രം അധികം വേദശാസ്ത്രം കൊണ്ട് നിറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അത്രമാത്രം ചീർക്കപ്പെട്ടിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവർ ആ നാഴികയിലേക്കുള്ള വചനത്തെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. മിഖയാവ് അത് പറഞ്ഞപ്പോൾ അത് അവരെ കൊണ്ട് ഒരു ദുഷ്ടാത്മാവിനാൽ പ്രവചിക്കുന്നതിനിടയാക്കി. അവർ ടെലിഫോണിന്റെ പ്ലഗ് വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ റേഡിയോ നിർത്തിക്കളയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കാനിടയുണ്ട്. അവർക്കെതിരായിട്ട് അത് വരുന്നുവെന്ന് കേട്ടപ്പോൾ അവർ എഴുന്നേറ്റ് പുറത്തുപോയി കളഞ്ഞു. എന്നാൽ എന്താണ് സംഭവിച്ചത് നോക്കുക. ഇപ്പോൾ മിഖയാവിന് തന്റെ ദർശനത്തെ എഴുതപ്പെട്ട വചനവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കേണ്ടിയിരുന്നു. ആ കാരണത്താൽ അവൻ അത് അറിഞ്ഞിരുന്നു. അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയിട്ട് ഞാൻ സമാധാനത്തോടെ തിരികെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കുക എന്ന് ആഹാവ് പറഞ്ഞു. അതിന് മിഖയാവ് പറഞ്ഞത്, നീ സമാധാനത്തോടെ വരുന്നുണ്ടെങ്കിൽ യഹോവ ഒരിക്കലും എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന്റെ ദർശനം ആ നാഴികയിലേക്കുള്ള ഓരോ വചനത്തോടും കൃത്യമായിരുന്നു എന്ന് അവൻ അറിയുന്നത്. അത് ആഹാബിന്റെ സമയമായിരുന്നു. സഹോദര സഹോദരി, ഇത് ബാബിലോണിൽ നിന്ന് പുറത്തേക്കുള്ള വിളിയുടെ സമയവും നാഴികയുമാക്കുന്നു. സന്ധ്യാസമയത്തെ വെളിച്ചം എവിടെയായിരിക്കുന്നു? വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ നടക്കുക. ശ്രദ്ധിക്കുക, വിശ്വാസികൾ വചനം വെളിപ്പെട്ട് കാണുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ വചനം, എന്റെ ശബ്ദം ആ കാലത്തേക്കുള്ള എന്റെ അടയാളത്തെ അറിയുന്നു. ഒരന്യനെ അവർ അനുഗമിക്കുകയില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം, കാരണം ഞാൻ അതിൽ നിന്ന് മാറിപ്പോകുന്നതായി കാണുന്നു. ആ പ്രാർത്ഥനയുടെ നിരയെ വളരെയധികം ദൃഢമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം പരിഗണനയിൽ എടുത്തിരിക്കുന്ന വിഷയത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് കടക്കാം. അതെല്ലാം ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളതുപോലെ വീണ്ടും സാധാരണയായി സംഭവിക്കുന്നത് കാണപ്പെടുന്നു. മലാഖിയുടെ 3-ാം അധ്യായത്തിൽ അവന്റെ പ്രവാചകനായ യോഹന്നാനെ അവന്റെ വചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം അയച്ചു. എനിക്ക് മുമ്പായി വഴിനിരുത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. യോഹന്നാൻ അതേ കാര്യത്തെ സാക്ഷീകരിച്ചു. യെശയ്യാവിന്റെ 40-ാം അധ്യായം 3-ാം വാക്യത്തിലും അവൻ പറഞ്ഞു, കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ എന്ന് യെശയ്യാവ് പറയുന്നതായി നാം കാണുന്നു. ഇവയെല്ലാം പ്രവചനങ്ങളാണ്. ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക, തിരുവെഴുത്ത് അവനെ തെളിവാക്കിയിരുന്നു. നീ ആരാകുന്നു? നീ മസീഹ ആണോ എന്നവർ ചോദിച്ചപ്പോൾ ഞാനല്ല എന്നവൻ പറഞ്ഞു. നീ യിരെമ്യാവാണോ അതോ പ്രവാചകന്മാരിൽ ഒരുവനാണോ? ഞാനല്ല എന്നവൻ പറഞ്ഞു. എന്നാൽ യെശയ്യ പ്രവാചകൻ പറഞ്ഞിരുന്ന പ്രകാരം ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. അവർ അത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ. എന്തുകൊണ്ടാണ്? കാരണം അവൻ അവരുടെ സഭയിൽ നിന്നും വന്നിരുന്നില്ല, അവൻ അവരുടേതായിരുന്നില്ല. അവൻ 9 വയസ്സുള്ളപ്പോൾ മരുഭൂമിയിലേക്ക് പോകുകയും 30-ാമത്തെ വയസ്സിൽ തിരികെ വരികയും ചെയ്തു. അവന്റെ സന്ദേശം ഒരു വേദശാസ്ത്ര പാഠശാലയിൽ കൂടി പോകുന്നതിലും മഹത്തായ സന്ദേശമായിരുന്നു. അവൻ മസീഹയെ പരിചയപ്പെടുത്തുന്നവനായിരുന്നു. എല്ലാവരും അവനെ ഈ രീതിയിലും ആ രീതിയിലും വലിച്ചിരുന്നു. അവന്റെ പിതാവായ സെക്കരിയാവിന്റെ മരണശേഷം ദൈവം അവനെ മരുഭൂമിയിലേക്ക് അയച്ചു. അവനൊരു പുരോഹിതനായിരുന്നു. എന്നാൽ യോഹന്നാൻ അവന്റെ പിതാവിന്റെ വഴിയെ പിന്തുടർന്നില്ല, കാരണം പ്രവാചകന്മാർ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും വരുന്നില്ല. അവർ പരുക്കമായ ദേശത്തു നിന്നും മരുഭൂമിയിൽ നിന്നും വരുന്നു. അവർ എവിടെ നിന്നും വരുന്നുവെന്നും ആരും അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ അവർ രംഗത്ത് വന്നുവെന്നോ അവരുടെ യാതൊരു ചരിത്രവുമില്ല. അവർ നേരെ കടന്നുവന്ന് വചനം പ്രസംഗിക്കുകയും ദൈവം അവരെ എടുത്തുകൊണ്ടു പോകുകയും അവർ പോവുകയും ചെയ്യുന്നു. ആ തലമുറയെ കുറ്റം വിധിക്കുകയും തന്റെ വചനത്തിലേക്ക് നീങ്ങുകയും ആ മഹത്തായ ദിവസത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. സഭ അവനെ വിശ്വസിച്ചിരുന്നില്ല, കാരണം അവൻ അവരാൽ അറിയപ്പെട്ടിരുന്നില്ല. അവരുടെ പുസ്തകങ്ങളിൽ അവന് പട്ടം കൊടുക്കലിന്റെ യാതൊരു രേഖയും ഇല്ലാതിരുന്നതിനാൽ അവർ അവനെ നിഷേധിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ വചനപ്രകാരം വിശദമായി തെളിവാക്കപ്പെട്ടിരുന്ന വചനത്തെ അവർ വിശ്വസിച്ചിരുന്നില്ല. അവനെ തെളിയിക്കുന്നതിനായി മലാഖിയുടെ 3-ും യെശയ്യാവിന്റെ 40-ാം അധ്യായം 3-ും ആയി 2 തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നു. ഈ 2 തിരുവെഴുത്തുകളും കർത്താവിന് വരിയൊഴുക്കുന്നതിന് ഒരു മനുഷ്യൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ അതിന്റെ സകല യോഗ്യതയും പ്രാപിച്ചിരുന്നു. അവനൊരു പ്രവാചകനാകേണ്ടിയിരുന്നു. ഞാൻ എലീശാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അങ്ങനെ എല്ലാവിധമായ പരുക്കമായ രീതിയിലും കൂടി അവൻ അവിടെ എത്തിയിരുന്നു. അവന്റെ സ്വഭാവം എപ്രകാരം ഏലി അവനോട് മിശ്രണം ചെയ്യപ്പെട്ടിരുന്നു. ഏലിയാവ് ഒരു കാട്ടു മനുഷ്യനായിരുന്നു. യോഹനാനും അത് തന്നെയായിരുന്നു. തുറസായ സ്ഥലത്തുള്ളവനായിരുന്നു. അവൻ മുഖസ്തുതി പറയുന്ന മനുഷ്യനായിരുന്നില്ല, എന്നാൽ ഒരു പരിവൃത്ത മനുഷ്യനായിരുന്നു. വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏലിയാവ് ഒരു സ്ത്രീ വിരോധിയായിരുന്നു. അവൻ ഇസബേലിനോട് അവളുടെ ചായം തേക്കിലിനെയും എവിടെ കടക്കണമെന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. യോഹനാനും അത് ചെയ്തിരുന്നു. ഇസബേൽ ഏലിയാവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവന്റെ തല വെട്ടിക്കളയുമെന്ന് അവളുടെ ദേവന്മാരെ ചൊല്ലി ആണയിട്ടിരുന്നു. ഹെരോദ്യയും അത് തന്നെ ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും അവരുടെ സന്ദേശത്തെയും അവർ ചെയ്ത കാര്യങ്ങളെയും ശ്രദ്ധിക്കുക. അങ്ങനെ അവർ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ തിരികെ നോക്കുകയും ആ മനുഷ്യന്റെ സ്വഭാവത്തെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ തിരുവെഴുത്തും മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് ആ സമയത്ത് എത്ര സമ്പൂർണനായിരിക്കുകയും അത് അവൻ തന്നെയായിരുന്നുവെന്ന് അവർ അറിയാൻ ഇടയാകുമായിരുന്നു എന്ന് നാം കാണുന്നു. ഏകദേശം 6 ഡസനോളം പേർ അതറിഞ്ഞിരുന്നു. അത് ശരിയാണ്, 6 ഡസനിലും അധികം പേർ അത് മനസ്സിലാക്കിയിരുന്നില്ല. അവർ അവനെ കേൾക്കുന്നതിനായി പോയി, എന്നാൽ അവർ അത് വിശ്വസിച്ചിരുന്നില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? അവരുടെ നാഴികയിലേക്കുള്ള പ്രവചനത്തിന്റെ തെളിവിനെ അവർ വിശ്വസിക്കാഞ്ഞതിനാലായിരുന്നു. ശ്രദ്ധിക്കുക, അവർ അവനെ പരിഹസിക്കുകയും ഏതോ ഒരു ചിലയ്ക്കുന്ന കാട്ടു മനുഷ്യനായ വിദ്യാഭ്യാസമില്ലാത്ത മതഭ്രാന്തൻ, ഒരു സ്കൂളിൽ പോലും പോകാത്ത വ്യാകരണമില്ലാത്ത മനുഷ്യനെന്ന് വിളിച്ചിരുന്നു. അതെല്ലാം ഇപ്പോഴത്തെയും പോലെ അവർ അവനെ അവന്റെ വിദ്യാഭ്യാസത്താൽ ന്യായം വിധിച്ചിരുന്നു. അവന്റെ വ്യാകരണത്താലും വസ്ത്രധാരണത്താലും അവർ അവനെ വിധിച്ചിരുന്നു. അവൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. അങ്ങനെ അവൻ നദിക്കരയിൽ നിന്നിരുന്നു. ഒരു സഭയോ ഒരു പള്ളിയിലെ ചാരിപഞ്ചോ ഒരു സഹകരണമോ ഇല്ലായിരുന്നു. അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ലോകത്തിന്റെ ദേവനെ ആരാധിച്ചിരുന്നു. എൻഎസ് മെമ്പേഴ്സും മാതിരിയുള്ള കള്ളപ്രവാചകന്മാർ അവർക്കില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതായ രീതിയെ തിരുവെഴുത്തിലെ ആദ്യത്തെ സന്ദേശമായിട്ട് പരിശോധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കാലത്താണെന്നും ആ കാലത്തേക്ക് എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ യോഹന്നാന്റെ പ്രവചനം ദൈവത്തിന്റെ സ്വന്തമായ ക്രമത്തിൽ എത്രമാത്രം വെളിപ്പെട്ടിരുന്നത് കാണാമായിരുന്നു. അതെത്ര സമ്പൂർണമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. യഹോവയുടെ അരുളപ്പാട് പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യേശു വചനമായിരുന്നു. ആ വചനത്തിന്റെ വരവ് നിവൃത്തിയാകുന്നതിനെ കുറിച്ച് യോഹന്നാൻ പ്രവചിച്ചിരുന്നു. അങ്ങനെ വചനമായ യേശു പ്രവാചകന്റെ അടുക്കൽ വെള്ളത്തിലെത്തി. ഓ, എത്ര മനോഹരമായിരിക്കുന്നു! എത്രമാത്രം വീഴ്ച പറ്റാത്തതുമായിരുന്നു! ആ നാളുകളിൽ തിരുവെഴുത്ത് ഒരു ദുർലഭമായ കാര്യമായിരുന്നു. വചനത്തിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ ഇതാ അവിടേക്ക് വരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കുന്നതിന് ഞാൻ യോഗ്യനല്ല. എന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ എവിടെയോ നിൽക്കുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമരം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും എടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഓ, അതെന്തൊരു പ്രവാചകനാണ്! സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് യേശു പറഞ്ഞു. ഓ, എന്തൊരു ഗർജിക്കലായിരുന്നു! അവൻ എവിടെ നിന്നിരുന്നുവെന്ന് അവൻ എങ്ങനെ അറിഞ്ഞിരുന്നു? അവൻ ശരിക്കും നന്നായി അത് അറിഞ്ഞിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും അത് വചനപ്രകാരമായിരിക്കുകയും ചെയ്തിരുന്നതിനാൽ അവൻ ജനങ്ങൾ എന്ത് പറയുന്നിരുന്നു എന്നുള്ളത് കാര്യമാക്കിയില്ല. അവൻ അതെങ്ങനെയൊക്കെയാലും പ്രസംഗിക്കുകയും അത് പ്രവചിക്കുകയും ചെയ്തു. സത്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആ വ്യക്തി സത്യമാണെന്ന് തെളിയിക്കുന്നതിന് ദൈവം ബാധ്യസ്ഥനാകുന്നു. മോശം ഇത്രയും മിസ്രയിമിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ മരുഭൂമിയിലായിരുന്നപ്പോൾ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഞാൻ മുൾപടർപ്പിന്റെ അടുക്കൽ എത്തുകയും അവിടെ ഒരു വലിയ അഗ്നിസ്തംഭം തൂങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നത് കണ്ടു. അതിൽ നിന്നും ഒരു ശബ്ദം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് ഈ വടിയെടുത്തു കൊണ്ടുപോയി ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക, ദൈവം തന്റെ വചനത്തെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അവൻ തന്റെ വടി നീട്ടുകയും അവിടെ പേനും ഈച്ചയും ഇരുട്ടും അങ്ങനെയെല്ലാം വരികയും ചെയ്തു. അതിനുശേഷം ആ പ്രവാചകനെ തെളിയിക്കുന്നതിനായി അവൻ ആ വിശ്വാസികളെ നേരെ തിരികെ ആ മലയിലേക്ക് കൊണ്ടുവരികയും ദൈവം അതേ അഗ്നിസ്തംഭത്തിൽ കൂടി അതേ മലയിൽ തന്നെ ഇറങ്ങിവന്ന് അത് ശരിയായിരുന്നുവെന്ന് തെളിയിക്കുകയും ചെയ്തു. നോക്കൂ, ഈ നാളുകളിലും അവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? അത് കൃത്യമായും അത് തന്നെയാണ്. വചനം പ്രവാചകന്റെ പക്കൽ എത്തുകയും അത് തിരുവെഴുത്ത് പ്രകാരമുള്ള അതേ വ്യക്തി തന്നെയാണ് എന്ന് വെളിപ്പെടുത്തി കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എളുപ്പമാകാം. എന്നാൽ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ അവരുടെ മനുഷ്യനിർമ്മിതമായ വ്യാഖ്യാനത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് യേശു വന്നത്. അതെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യൻ വ്യാഖ്യാനം ചെയ്തിരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രസ്ബിറ്റേറിയൻകാർ അത് അവരാകേണ്ടിയിരിക്കുന്നു എന്ന് കരുതുന്നു. ശ്രദ്ധിക്കുക, ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ സഭാ സംഘടനകളും അങ്ങനെ ഒന്നിനെയും കൊണ്ട് എഴുന്നേൽക്കുന്നു. അതെ, എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കുന്നു. അവർക്കൊരു NS മെമ്പേഴ്സും എല്ലായിടത്തുമുണ്ട്. ശ്രദ്ധിക്കുക, വചനത്തിന്റെ ഒരു ഭാഗം എന്നവർ പറയും, എന്നാൽ പ്രവാചകന്റെ വചനപ്രകാരം എല്ലാ വാക്കുകളുമാകുന്നു. എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ അവർ അത് വീണ്ടും വിട്ടുപോകുകയും അവനെ ഒരു ഭാവി പറച്ചിലുകാരനെന്നും ഒരു പിശാചെന്നും ബേൽസെബൂബെന്നും അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കുന്നുവെന്നും പറഞ്ഞു. അവൻ ദൈവമായിരുന്നുവെന്ന് അവരുടെ തന്നെ വേദപുസ്തകത്തിൽ നിന്നും അറിയാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. ശ്രദ്ധിക്കുക, അവനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരുന്നു. യെശയ്യാവ് 9:6 അവന് വീരനാം ദൈവം നിത്യ പിതാവ് എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇനിയും വേറെ പിതാക്കന്മാരില്ല. കാരണം അവൻ ആദിയിലെ ആദ്യത്തെ പിതാവും അവൻ തന്നെ ഏകനായ പിതാവുമാകുന്നു. ഈ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഇതിനു ശേഷവുമാകരുത്. അവൻ വീരനാം ദൈവവും നിത്യ പിതാവും അത്ഭുത മന്ത്രിയും സമാധാന പ്രഭുവുമാകുന്നു. തീർച്ചയായും അവർ അവനോട് ചെയ്യുമെന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരുന്നതെല്ലാം അവർ അവനോട് ചെയ്തു. അത് ഇന്നത്തെ ലാവുദിക്ക സഭ അവനോട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അവനെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അവർ കുരുടരും നഗ്നരും അതറിയാതെയും ഇരിക്കുന്നു. അത് വേദപുസ്തകത്തിലെ പ്രവാചകൻ പറഞ്ഞ മാതിരി തന്നെയാകുന്നു. മനുഷ്യന്റെ പരമ്പരയിൽ അവർ അന്ധരാക്കപ്പെട്ടിട്ട് അവനെ പുറത്താക്കിയും അവരെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രകാരം സാധാരണ അവർ ചെയ്യുന്നത് തന്നെ പോലെ തന്നെ വചനത്തെ അവരുടെ സഭകളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിത് എളുപ്പമാകാം, ഇത് വിട്ടുകളയരുത്. ഇവിടെയാണ് നമ്മുടെ വിഷയമായ, അതായത് എപ്രകാരം യേശു സ്വയം തന്റെ രണ്ട് ശിഷ്യന്മാർക്ക് അവനവരുടെ മസീഹ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇവിടേക്ക് നോക്കുക. ഈ ദേശത്തിന് പുറത്തുള്ളവരും ഇത് വിട്ടുകളയരുത്. വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണെന്നും അത് ദൈവം സ്വയമായ മനുഷ്യന്റെ അധരങ്ങളാലും മനുഷ്യനെ ഉപകരണമാക്കിയും എഴുതിയിരിക്കുന്നതാണെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്വയമായി എഴുതാൻ കഴിയും, ദൈവത്തിന് സ്വയമായി സംസാരിക്കാൻ കഴിയും, ദൈവം ആഗ്രഹിക്കുന്നതെന്തും അവന് ചെയ്യാൻ കഴിയും. എന്നാൽ അവൻ മനുഷ്യനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു, കാരണം അത് എഴുതിയ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അതിനാൽ ദൈവം വേദപുസ്തകം എഴുതി. ഈ മനുഷ്യർ അവരുടെ സ്വന്തമായ മാനുഷിക ബോധത്തിൽ അവരെന്താണ് എഴുതിയിരുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. അവർ അതുമായി വിയോജിക്കാനിടയായിരുന്നേനെ. എന്നാൽ അവർ ഇതെഴുതി, അവർക്കത് കഴിഞ്ഞിരുന്നില്ല. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം ദർശനത്താൽ അവരുടെ കൈകളെയും കണ്ണുകളെയും നിയോഗിച്ചു. അവർ കാണുന്നതല്ലാതെ മറ്റ്യാതൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല, അവർക്ക് യാതൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ അധരങ്ങളുടെയും വിരലുകളുടെയും അവരുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും മുഴുവൻ നിയന്ത്രണവും ദൈവത്തിന്റെ കൈകളിലായിരുന്നു. അവർ ദേവന്മാരാണെന്ന് തിരുവെഴുത്ത് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അവർ ദൈവത്തിന്റെ ഭാഗമാകുന്നു, അവൻ ദൈവത്തിന്റെ സർവസമ്പൂർണതയുമായിരുന്നു. പ്രകാരം വചനമായ യേശു ഈ ഹൃദയം തകർന്ന രണ്ട് ശിഷ്യന്മാർക്ക് അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനമായ അവരുടെ മസീഹ ആയിരുന്നുവെന്ന് അറിയാനിടയാക്കിയതെന്ന് നോക്കുക. അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അവൻ പ്രവചനത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഇപ്പോൾ സഭ അതിനെ കുറിച്ച് എന്ത് പറയുന്നുവെന്ന് അവൻ ഒരിക്കലും അവിടെ ചോദിച്ചില്ല. അവർ അവൻ ഈ കഥ പറഞ്ഞുകൊടുത്തു. സംഭവിച്ചതായ സംഗതികളെല്ലാം അവർ അറിഞ്ഞിരുന്നു. അവരെല്ലാം വാടിയ മുഖത്തോട് കൂടിയായിരുന്നു. അവർ അവനോട്, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാതിരിക്കുന്നു എന്ന് ചോദിച്ചു. ഏത് കാര്യങ്ങൾ? അങ്ങനെ അവൻ അറിയാൻ പാടില്ലാത്ത രീതിയിൽ അവരോട് ചോദിച്ചു. നോക്കൂ, ചിലപ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണുന്നതിന് ഇതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യും. എന്ത് കാര്യങ്ങൾ? ആരായിരുന്നു അത്? എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. നീ ഒരു പരദേശിയാണോ? 3.5 വർഷക്കാലം അവനോടൊപ്പം ജീവിച്ചിരുന്ന അവനോട് അവർ സംസാരിക്കുകയും അവനെ അറിയാതെയും ഇരുന്നു. എന്ത് കാര്യങ്ങൾ? എന്താണ് സംഭവിച്ചത്? കൊള്ളാം, അവർ പറഞ്ഞു. നസറായനായ യേശു ഒരു പ്രവാചകനായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു സംശയമില്ല. അവൻ സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ളവനായിരുന്നു. അവൻ ഈ കാലത്തേക്കുള്ള ദൈവത്തിന്റെ പ്രവാചകനെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തു കണ്ടിരിക്കുന്നു. ഞങ്ങൾ അതറിയുന്നു. അവൻ വീണ്ടെടുപ്പുകാരനായിട്ട് അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവൻ തിരിഞ്ഞിട്ട് അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിക്കേണ്ടതല്ലയോ? അവൻ തിരികെ പ്രവചനത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. അവനെ വിശ്വസിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന വിശ്വാസികൾക്ക് അതെന്തൊരു ശാസനയായിരുന്നു. അവൻ ആ വിഷയത്തെ സമീപിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. അവൻ നേരെ കടന്നു വന്നിട്ട് ഞാൻ നിങ്ങളുടെ മെസ്സീഹ ആകുന്നു എന്ന് ഒരിക്കലും പറഞ്ഞില്ല. അവനത് കഴിയുമായിരുന്നു, കാരണം അവനായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അവൻ അവനെ തന്നെ സ്വയം വചനത്തിൽ തെളിയിച്ചു കാണിച്ചു. അപ്പോൾ അവർ അവനെ അറിഞ്ഞിരുന്നു. അവനത് പറഞ്ഞിരുന്നെങ്കിൽ അവനത് പറയാൻ കഴിയുകയും അത് അപ്രകാരം അല്ലാതെ ഇരിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ അവനെ കുറിച്ച് പ്രവാചകന്മാരെല്ലാം പറഞ്ഞതിനെ അവൻ പറയാൻ തുടങ്ങിയപ്പോൾ അവരത് കാണുകയും അവർ ദൈവമക്കളായിരുന്നെങ്കിൽ അവർക്കത് സ്വയം തന്നെ പറയാനും കഴിയുമായിരുന്നു. എന്നാൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുകയും മച്ചിഹായുടെ സമയത്തേക്ക് നോക്കുന്നതിനും മച്ചിഹായുടെ കാലം വെളിപ്പെടുന്നതിനും വേണ്ടി കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവൻ യോഹന്നാനെ പോലെ വചനമായ വേദപുസ്തകം അവരുടെ സന്ദേശത്തെ തെളിയിക്കുന്നതിനിടയാക്കി. ഏതൊരു സത്യപ്രവാചകനും അത് ചെയ്യും. അവൻ ഞാനാകുന്നു എന്ന് അവൻ വന്നിട്ട് പറഞ്ഞില്ല. അത് ദൈവത്തിന്റെ ഒരു സത്യപ്രവാചകനല്ല. എന്നാൽ അവൻ പറഞ്ഞു, തിരുവെഴുത്തുകളിലേക്ക് തിരികെ പോകുവിൻ. അത് ചെയ്യുന്നതിൽ അവൻ ഒരിക്കലും പരാജയപ്പെട്ടിരുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ മോശയെ അറിയുന്നു. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും അറിയുമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. മോശ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ആ തിരുവെഴുത്തുകളാണ് എനിക്ക് സാക്ഷ്യം നൽകുന്നത്. പോയി തിരുവെഴുത്തിൽ അത് നോക്കിക്കാണുക. ഇവിടെ അത് ചെയ്യുന്ന രീതി അവൻ ഒരിക്കലും മാറ്റിയിട്ടില്ല, ഒരിക്കലും മാറ്റിയിരുന്നില്ല. അവൻ ഒരിക്കലും മാറ്റാൻ കഴിയില്ല, കാരണം അവൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു. അവൻ ക്ലെയോപ്പാവിന്റെയും അവന്റെ സ്നേഹിതനുമായി രണ്ട് ശിഷ്യന്മാരുടെയും അടുക്കലെത്തിയിട്ട് തിരുവെഴുത്തുകളെ അവരുടെ മേൽ അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, മസീഹയെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നിവൃത്തിയാകേണ്ടത് ആവശ്യമല്ലേ എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രമാത്രം മന്ദബുദ്ധികളായിരിക്കുന്നു എന്ന് ചോദിച്ചു. ഓ, എന്തൊരു ദിവസമായിരുന്നു! യോഹന്നാനും അതേ കാര്യം തന്നെ ചെയ്തു. തിരുവെഴുത്തുകളെ പോയി ശോധന ചെയ്യുവിൻ, തിരികെ പോയി നോക്കുക. അവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ഒരു ശബ്ദമുണ്ടായിരിക്കുന്നതാണ്. എവിടെ നിന്നാണ് ഞാൻ വരുന്നത്? അതായത്, അത് അവർക്ക് വിശദമാക്കി കൊടുക്കേണ്ടതായിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെ നാം കാണുന്നത് അതിനെ ഇന്ന് വിശദമാക്കിയിരിക്കണം. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവാൻ ഒരു വട്ടം അവൻ പറഞ്ഞു. ഇന്ന് നാം അത് ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ മോശയുടെ പ്രവചനത്തിൽ നിന്ന് തുടങ്ങിയെന്ന് വേദപുസ്തകം പറയുന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും, എന്നാൽ അവൻ മോശയിൽ നിന്ന് തുടങ്ങി. ഒരു പ്രവാചകൻ മോശ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്നും ദൈവമായ യഹോവ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ദൈവമായ യഹോവ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ഇപ്പോൾ അവന് ക്ലെയോപ്പാവിനോടും അവന്റെ സ്നേഹിതനോടും ദൈവമായ യഹോവ ഈ നാളുകളിൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കാമായിരുന്നു. അവർ ക്രൂശീകരിച്ച ഈ മനുഷ്യൻ ആ യോഗ്യതകളെ പ്രാപിച്ചിരുന്നില്ലേ? ഇപ്പോൾ മോശ ഇത് പ്രവചിച്ചിരിക്കുന്നു. നൂറോളം വർഷങ്ങളായിട്ട് നിങ്ങൾക്കൊരു പ്രവാചകനില്ല, ഇവിടെ ഇതാ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നു. ഈ മനുഷ്യന്റെ മുന്നോടി എന്താണ് പറഞ്ഞിരുന്നത്? ഇത് മനസ്സിലായില്ലേ? അവന്റെ കാലത്തേക്ക് സകല പ്രവാചകന്മാരും പറഞ്ഞിരുന്നത് അവൻ അവരോട് പറഞ്ഞു. അവനെ കേൾക്കുന്നത് തീർച്ചയായും അവർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നിരിക്കാം. അവനെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അവനെ കേൾക്കുന്നത് എനിക്കിഷ്ടമാകുന്നു. പ്രവാചകന്മാർ അവനെ കുറിച്ച് എന്ത് പറഞ്ഞിരുന്നുവെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഒരിക്കലും അത് അവനായിരുന്നുവെന്ന് അവരോട് പറഞ്ഞില്ല. അത് പ്രവചനത്താൽ അവൻ അവരെ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ് എന്ന് മാത്രം അവൻ പറഞ്ഞിരുന്നു. കുറച്ചു നേരത്തേക്ക് നാം തിരികെ പോയി അവനെ കുറിച്ച് ഉദ്ധരിച്ചതായ വചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ വചനം വചനത്തെ തന്നെ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക. വചനം വചനത്തെ തന്നെ സ്വയം ഉദ്ധരിക്കുന്നു. അത് അവനായിരുന്നുവെന്ന് അവരോട് പറഞ്ഞില്ല. എന്നാൽ വചനത്തെ സ്വയം സംസാരിക്കുന്നതിനിടയാക്കുക, അപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് അവർ അറിയും. വചനത്തിന്റെ അക്ഷരം വചനത്തെ ഉദ്ധരിക്കുകയും വചനം ജഡമായിട്ട് വചനത്തിലെ അക്ഷരങ്ങളെ ഉദ്ധരിക്കുകയും അവനെ തന്നെ സമ്പൂർണമായിട്ട് തെളിയിച്ചു കാണിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ അവൻ വചനത്തെ ഉദ്ധരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ അവർ അവസാനത്തെ സംഭവമായ ക്രൂശീകരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ കല്ലറയിലെ കഥയും ചുരുക്കമായി പറഞ്ഞിരുന്നത് നാം വായിച്ചിരുന്നു. ഇപ്പോൾ അവൻ തന്നെ കുറിച്ചുള്ള തിരുവെഴുത്തിലെ പ്രവചനത്തിലേക്ക് നേരെ പോകുന്നു. അവൻ ഇപ്രകാരം ഇത് പറഞ്ഞിരുന്നുവെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിലും കൂടുതൽ അവൻ പറഞ്ഞിരുന്നു, എന്നാൽ ശ്രദ്ധിക്കുക. അവൻ പറയുകയാണ്, സെക്കരിയാവ് 11:12 തിരിക്കുക. പ്രവാചകൻ പറഞ്ഞ പ്രകാരം 30 വെള്ളിക്കാശിന് മശിഹ വിൽക്കപ്പെടേണ്ടിയിരുന്നില്ലേ? ഈ മനുഷ്യൻ 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടുവെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുവല്ലോ. ഇപ്പോൾ മറിക്കുക, നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ കിട്ടുന്നുണ്ടോ? സെക്കരിയാവ് 11:12. അതിനുശേഷം അവൻ പറഞ്ു, സങ്കീർത്തനം 41:9 ദാവീദ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? തന്റെ സ്നേഹിതരാൽ അവൻ ചതിക്കപ്പെട്ടു. പിന്നെ വീണ്ടും സക്കരിയാവ് 13:7 തന്റെ ശിഷ്യന്മാരാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. സങ്കീർത്തനം 35:11 കള്ളസാക്ഷികൾ എനിക്കെതിരായി എഴുന്നേൽക്കുന്നു. അവൻ അങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരുന്നു. യെശയ്യാവ് 53:7 അപവാദികളുടെ മുമ്പിൽ അവൻ വായ തുറക്കാതിരുന്നു. യെശയ്യാവ് 50:6 അവർ അവനെ അടിച്ചു എന്ന് പ്രവാചകൻ പറയുന്നു. 22 സങ്കീർത്തനത്തിൽ അവൻ കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത് എന്ന് കരഞ്ഞിരുന്നു. മിനി ഞാൻ ഉച്ചയ്ക്ക് അവൻ അത് ചെയ്തിരുന്നില്ലേ? സങ്കീർത്തനം 22:18 അവന്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു, അവർ അത് ചെയ്തില്ലേ? സങ്കീർത്തനം 22:7-8 അവന്റെ ശത്രുക്കളാലും സഭയാലും പരിഹസിക്കപ്പെട്ടു. 22 സങ്കീർത്തനത്തിൽ വീണ്ടും അവന്റെ എല്ലുകളിൽ ഒന്നുപോലും ഒടിക്കപ്പെട്ടിരുന്നില്ല, എന്നാൽ അവർ അവന്റെ കാലുകളും കൈയും തുളച്ചു എന്ന് അവൻ പറഞ്ഞു. ആ സമയത്ത് അവന്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു വെച്ചിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. യെശയ്യാവ് 53:12 ദുഷ്പ്രവൃത്തിക്കാർക്ക് വേണ്ടി അവൻ ഇട നിന്നു എന്ന് പറയുന്നു. യെശയ്യാവ് 53:9 മരണത്തിൽ അവൻ സമ്പന്മാരോട് കൂടെ ആയിരുന്നു. സങ്കീർത്തനങ്ങൾ 16:10 നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുമില്ല എന്ന് പറയുന്നു. മലാഖിയുടെ 3 ഈ മനുഷ്യന്റെ മുന്നോടിയായിരുന്നില്ലേ? ഓ, അവനത് ഉദ്ധരിക്കുന്നത് കേട്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പ്രവചനങ്ങളെ നോക്കുക. അതിനുശേഷം അവൻ കടന്നുപോയിരുന്നതായ എല്ലാ മാതൃകകളെയും നോക്കുക. ഇസഹാക്കിനെ കുറിച്ച് 22:22 എപ്രകാരം ദൈവം ഇസഹാക്കിനെ മുന്നിലായി കാണിക്കുകയും അബ്രഹാം തന്റെ സ്വന്തം പുത്രനെ മലമുകളിൽ വിറകുമെടുത്തുകൊണ്ട് പോയിട്ട് എപ്രകാരം അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ആ സമയത്തേക്കുള്ള പ്രവചനത്തെ നോക്കാതിരുന്നതിനാൽ അവൻ അവരെ മന്ദബുദ്ധികൾ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൂടാതെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളും ആ കാലത്തേക്കുള്ള പ്രവചനങ്ങൾ തെളിവാക്കപ്പെടുന്നതും നിവൃത്തിയാകുന്നത് അവർ കാണാൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ സ്നേഹിതനായ ക്രൂശിക്കപ്പെട്ട യേശു ഇതിലെ ഓരോ വചനത്തെയും നിവൃത്തിയാക്കിയിരിക്കുന്നു എന്നവർ അറിഞ്ഞത്. ഓ, അപ്പോഴാണ് ഈ മനുഷ്യർ വാസ്തവമായി മശീഹ ആയിരുന്നിട്ട് മരിച്ചവരിൽ നിന്നും ഉയർത്തിരിക്കണമെന്നവൻ അറിഞ്ഞിരുന്നത്. കല്ലറകൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഇടയാക്കിയില്ല. പ്രവചനത്തിന്റെ ഒരു വാക്കിന് പോലും പരാജയപ്പെടാൻ കഴിയില്ല. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റു. എങ്കിൽ ഇന്ന് രാവിലെ കല്ലറയ്ക്കൽ വന്ന ദൂതന്മാർ പറഞ്ഞത് ശരിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ ആ മശീഹ ആകുന്നു. എന്തുകൊണ്ടാണ് അത് പരാജയപ്പെടുന്നില്ല? അവന്റെ പ്രവൃത്തിയും അവന്റെ ശുശ്രൂഷയും അവൻ ചെയ്തതെല്ലാം തന്നെ ഈ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ തന്നെ കൃത്യമായും വെളിപ്പെട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതാണ് ഇത് ചെയ്തത്. അപ്പോഴാണ് അവർ അറിഞ്ഞത് ഇത് അവരുടെ ക്രൂശിക്കപ്പെട്ട സ്നേഹിതനായ യേശുവാണ് ചെയ്തിരിക്കുന്നതെന്ന്. അവൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇപ്പോൾ അവർ 6 മൈലുകളോളം നടന്നിരിക്കുകയും അതൊരല്പമായ സമയം പോലെ കാണപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതാ വേറൊരു കാര്യം അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പ്രവചനം വെളിപ്പെട്ടിരിക്കുന്നതിന്റെ 6 മണിക്കൂർ നേരത്തെ സന്ദേശം അവർ കേട്ടതായിരുന്നു. അതാണ് അവൻ വഴിയിൽ വെച്ച് അവരോട് സംസാരിച്ചത്. അവർ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവൻ അവരോടൊപ്പം യാത്ര തുടങ്ങി. കാരണം അവൻ യെരുശലേമിൽ തന്നെ ഉണ്ടായിരുന്നു. 6 മണിക്കൂറുകൾ 60 ഫർലോങ് അവർ 6 മൈലുകൾ ഇമ്മാവുസിലേക്കുള്ള യാത്രയിലായിരുന്നു. അവൻ അവരോട് 6 മണിക്കൂർ പ്രവചനത്തെ ഉറപ്പിക്കുന്നതിനായി പ്രസംഗിച്ചു. എങ്കിൽ എന്റെ 3 മണിക്കൂർ നേരത്തെ പ്രസംഗത്തെ പിന്നെ കുറ്റം പറയരുത്. എന്നാൽ ശ്രദ്ധിക്കുക, അവർക്ക് പ്രവചനത്തെ ഉറപ്പിക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനുമായി 6 മണിക്കൂർ നേരത്തെ പ്രസംഗം കേൾക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ അവർ സന്ധ്യാസമയത്തോട് അടുത്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അപ്പോഴാണ് അവൻ അവരുടെ കണ്ണുകൾ തുറന്നിട്ട് അവൻ എബ്രായർ 13:8 പ്രകാരം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നറിഞ്ഞത്. സന്ധ്യാസമയത്ത് പ്രവചനത്താൽ സംഭവങ്ങൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ നാഴികയിലേക്കുള്ള പ്രവചനത്തെ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ ഈ ആധുനിക നാഴികയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രയാസമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതെ, മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങളത് ചിന്തിച്ചുകൊള്ളുക. പ്രവാചകന്മാർ മശിഹായെക്കുറിച്ച് പറഞ്ഞതെല്ലാം സംഭവിക്കേണ്ടത് ആവശ്യമല്ലോ? അവൻ ഈ സംഗതികളെല്ലാം തിരികെ ചെന്ന് പരിശോധിച്ചിട്ട് പ്രവാചകൻ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ അത് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനാൽ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. നീ ഞങ്ങൾക്ക് എന്തോ ഒരു കാര്യം തന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അത് വിചാരിച്ചിരുന്നില്ല. അവൻ എവിടെയോ ജീവിച്ചിരിക്കുന്നു. അവരിതറിയാതെ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ അവരെ ദുഃഖത്തോടെ നോക്കി എന്നുള്ളതിൽ സംശയമില്ല. എന്നിട്ട് അവൻ മുമ്പോട്ട് നടന്നു. എന്നാൽ അവർ അവനെ ക്ഷണിക്കുന്നതിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് ഇന്ന് രാത്രിയിലും നിങ്ങൾ അവനെ ക്ഷണിക്കുന്നതിനായി അവൻ കാത്തിരിക്കുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഈ ശിഷ്യന്മാർ അവരോടുകൂടെ ഭക്ഷിപ്പാൻ അവരുടെ കൂട്ടായ്മയിലേക്ക് വിളിച്ചപ്പോഴാണ് അവൻ ക്രൂശീകരണത്തിന് മുമ്പ് ചെയ്ത പോലെ എന്തോ ഒരു കാര്യം ചെയ്തപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്ന് അവനെ അവർ അറിയുകയും ചെയ്തത്. അവന്റെ പെരുമാറ്റത്തെയും രീതിയെയും അവൻ അറിഞ്ഞിരുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് അവർ അറിയുകയും അവൻ ഇതിനു മുമ്പ് ചെയ്തതുപോലെ തന്നെ അവൻ അപ്പോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതവനാകുന്നുവെന്ന് അവർ പറയുകയും ചെയ്തു. പെട്ടെന്ന് അവർ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടി എഴുന്നേൽക്കുകയും അവൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. ഈ സന്ദേശത്തെ കേൾക്കാൻ 6 മണിക്കൂർ എടുത്ത അവർ തിരികെ ബാക്കിയുള്ളവരോട് അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ വാസ്തവമായും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി, ഒരുപക്ഷെ വേഗം ഓടുന്നതിന് വേണ്ടി 20 മിനിറ്റ് മാത്രമേ എടുത്തിരിക്കാനിടയുള്ളൂ. സ്നേഹിതരെ, ഇത് മലാഖി 4 വിശുദ്ധ ലൂക്കോസ് 17 വിശുദ്ധ യോഹന്നാൻ 15 ഓ അങ്ങനെ വളരെയധികം, കൂടാതെ വെളിപാട് 10 വളരെയധികം പ്രവചനങ്ങളുടെയും നിവൃത്തിയാകലാണ്. അത് ഈ ദിവസത്തേക്ക് കൃത്യമായും ബന്ധിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ മത്തായിയുടെയും മർക്കോസിന്റെയും പുസ്തകങ്ങളിൽ ഈ മഹത്തായ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുകയും ജനങ്ങൾ അവയെ തളികയെന്നും പറക്കം തളികയെന്നും അതിനൊരു വിചാരത്തിന്റെ ശക്തിയാലും എളുപ്പത്തിലും ഒരു വിവേകത്തിന് നീങ്ങാൻ കഴിയുന്നതുപോലെ അപ്രത്യക്ഷമാകാൻ കഴിയുമെന്ന് പറയുന്നു. അവൻ എഴുതാനും വായിക്കാനും അവന് വേണ്ടിയതെന്തും ചെയ്യാൻ കഴിയും. അത് മഹത്തായ അഗ്നിസ്തംഭമായ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാകുന്നു. ഭൂമിയിൽ അതുപോലെയുള്ള കാഴ്ചകൾ വരികയും പിരമിഡ് പോലെ പുക ആകാശത്തേക്ക് ഉയരുകയും അത് 30 മൈൽ ഉയരത്തിൽ ഈർപ്പമോ മറ്റ് യാതൊന്നുമോ ഉണ്ടായിരിക്കാൻ കഴിയുന്നതിനും മേലെയാകുന്നു. അത് സംഭവിക്കുന്നതിനും 1.5 വർഷം മുമ്പ് അത് ഇപ്രകാരമായിരിക്കുമെന്ന് മുൻകൂട്ടി പറയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ ചിത്രത്തെ തിരിച്ചിട്ട് ആരാണ് താഴേക്ക് നോക്കുന്നതെന്ന് കാണുകയും ചെയ്തു. ഒരൊറ്റ വാക്കുപോലും പറയപ്പെട്ടത് തെറ്റാതെയും കൂടാതെ ഇവിടെ ഇതാ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനം അത് സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. സന്ധ്യാസമയം ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. അവൻ പിൻസമയത്ത് ചെയ്തതുപോലെ ഇന്ന് രാത്രിയിൽ തന്റെ അനുഗ്രഹത്താൽ തിരികെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു. നമുക്ക് അവനോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ന്യായീകരിക്കപ്പെട്ട പ്രവചനത്താൽ സംഭവങ്ങൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങളെയും അങ്ങയുടെ വചനത്തെ മനസ്സിലാക്കുന്നതിന് സ്നേഹവാനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ കർത്താവേ, 2000 വർഷത്തോളമായിട്ട് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഈ അവസാന നാളുകളിൽ അത് വീണ്ടും കടന്നു വന്നിരിക്കുകയും അതിപ്പോൾ സന്ധ്യാസമയത്തേക്ക് പോവുകയും ചെയ്യുന്നു. മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും അങ്ങനെ വളരെ പേർ ഈ കാലഘട്ടങ്ങളിൽ കൂടി നിന്നോട് സംസാരിച്ചിരിക്കുകയും ഒരുപക്ഷെ ഈ മഹത്തായ ദിവസത്തിന്റെ രാത്രിയും പകലുമല്ലാത്ത ദിവസത്തിന്റെ അത് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതുപോലെ സന്ധ്യാസമയത്തോ വെളിച്ചമാകും അങ്ങനെ ഒരിടത്ത് വന്ന് എത്തിയിട്ടുണ്ടാകാം. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ശിമോനും കൂടാതെ സ്ത്രീകൾക്കും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചു കൊടുത്തു. അത് രാവിലെ സമയമായിരുന്നു. അതിനുശേഷം വൈകിട്ട് അവൻ തിരികെ വീണ്ടും വന്നു. എന്നാൽ അവൻ അവരോടൊപ്പം ദിവസം മുഴുവൻ നടക്കുകയും അവരുടെ അജ്ഞതയെ ശാസിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വൈകിട്ട് അവൻ സ്വയം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവമേ, തിരുവഴുത്തിന് ചുറ്റുമായുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ന് രാത്രി വരണമേ. ദൈവമേ, ഇന്ന് ജനങ്ങളുടെ ഇടയിൽ അതത്രമാത്രം ലഘുവായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചിലരെ നീ വിളിക്കുകയും നിത്യജീവന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളവർ ഇവിടെ ഉണ്ടായിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാകുന്നു. കൂടാതെ പിതാവിനിക്ക് തന്നിൽകിയിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സന്ധ്യാസമയത്തെ വെളിച്ചം മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, 100 പ്രവചനങ്ങൾ പോകുന്നതിന് നീ അനുവദിച്ചിരിക്കുമ്പോൾ അവയിലൊന്നുപോലും ഒരു വട്ടം പോലും തെറ്റിയിട്ടില്ല. എങ്കിൽ വാസ്തവമായും അത് നിന്നെ തെളിയിക്കുന്നെങ്കിൽ അത് നീ തന്നെയാകേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരു വ്യക്തിക്കും അത്രയും കൃത്യമായിരിക്കാൻ കഴിയില്ല. അത് വേദപുസ്തകം മറ്റാർക്കും എഴുതാൻ കഴിയാതിരുന്നതുപോലെ 16 വർഷത്തിന്റെ കാലയളവിൽ 40 വ്യത്യസ്തരായ എഴുത്തുകാരാൽ എഴുതാൻ കഴിയുകയും അതിലൊരു തെറ്റുപോലുമില്ല. സ്നേഹവാനായ പിതാവേ, നീ എബ്രായർ 13:8 ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. അതിനുശേഷം അന്ന് നീ ചെയ്ത പ്രവൃത്തികൾ ഇന്ന് ചെയ്യണമേ. നീ അത് വാഗ്ദത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളുകളിൽ ലോകം സൊദോമിന്റെയും ഗൊമോറയുടെയും പോലെ വികൃതമാക്കപ്പെട്ടിരിക്കും. ഞങ്ങൾ കാണുന്നതായ ഈ ആൺകുട്ടികൾക്ക് കൂടുതലായും പെൺകുട്ടികളെ പോലെ കാണപ്പെടുകയും അവരെ പോലെ വസ്ത്രധാരണം ചെയ്യുകയും കൂടാതെ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയും സ്ത്രീയും പുരുഷനും ഈ വൈകൃതമാക്കപ്പെട്ട കാലഘട്ടത്തിൽ ലൈംഗിക സംബന്ധം ആരാധനയുടെ ഒരു വിഗ്രഹമായി കാണുകയും ചെയ്യുന്നു. സുവിശേഷം ഒരു വശത്തേക്ക് തള്ളിക്കളയപ്പെടുകയും ലാവോദിക്യ സഭയിൽ നഗ്നതയുമായിരിക്കുന്നു. ഓ ദൈവമേ, ഇതെന്തൊരു നാഴികയാകുന്നു. കർത്താവായ യേശുവെ, നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി കടന്നു വരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. Now while you have your heads bound, your eyes closed. ഇപ്പോൾ നിങ്ങളുടെ തലകൾ വണങ്ങി കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങളെ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ദൈവം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഈ ഭൂമിയിൽ ജഡമായി അവതരിച്ചിട്ട് അവൻ ചെയ്ത പ്രവൃത്തികൾ ഈ നാളുകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രവാചകൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു, വേദപുസ്തകം അപ്രകാരം പറഞ്ഞിരിക്കുന്നു, തിരുവെഴുത്തുകളെല്ലാം നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു, അതിന് പരാജയപ്പെടാൻ കഴിയില്ല. അവൻ എങ്ങനെയാണ് സ്വയം വെളിപ്പെടുത്തിയത്? മോശയാൽ അരളി ചെയ്ത പ്രവാചകനാൽ ജനങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ കൂടെയായിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് തൊട്ട സ്ത്രീയോട് അവൻ തിരിഞ്ഞിട്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവന്റെ പേരറിയുകയും അവൻ ആരാണെന്നും അവന്റെ പിതാവ് ആരാണെന്നും പറഞ്ഞു. ആ സ്നേഹവാനായ യേശു മരിച്ചിട്ടില്ല, അവൻ എന്നേക്കും ജീവിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വൈകുന്നേരത്ത് അവൻ നമ്മെ വിളിച്ച് വീണ്ടും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ കർത്താവായ യേശുവേ, ഞങ്ങളുടെ അടുക്കലേക്ക് മരണമേ, ഞങ്ങളെ വിട്ട് കടന്നു പോകരുതേ. ഞങ്ങളോടൊപ്പം രാത്രി തീരുന്നതുവരെയും മുഴുവൻ രാത്രിയും താമസിച്ചിട്ട് നാളെ നിന്നോടൊപ്പം പോകാനിടയാക്കണമേ. അതിനാൽ നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിന്നെ അറിയാനും നിന്റെ സ്നേഹവും കൃപയും ദൈവം ഞങ്ങളോടൊപ്പം ആയിരിക്കാനിടയാക്കണമേ. ഓ നിത്യനായ ദൈവമേ, ഈ കാര്യങ്ങളെ അനുവദിച്ചു തരണമേ. ദൈവത്തിന് മാത്രമേ അത് സാധിച്ചു തരാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ നാഴികയുടെ ഗംഭീരതയിൽ ഞങ്ങൾ ഇത് പറയട്ടെ, ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ ശരീരം നിനക്ക് വേണ്ടി അല്പമായ ഒരു കൂടാരമാകുന്നു. എന്നാൽ ദൈവമേ, നിന്റെ പരിശുദ്ധയുടെ കൃപയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരാനിടയാക്കണമേ. എല്ലാവിധ സംശയങ്ങളിൽ നിന്നും, വിഭ്രാന്തിയിൽ നിന്നും, അവിശ്വാസങ്ങളിൽ നിന്നും, ശങ്കയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കിയിട്ട് ഞങ്ങളൊരു സംശയം പോലുമില്ലാതെ പത്രോസിനെ പോലെ ധൈര്യമായിട്ട് നീ ക്രിസ്തുവാകുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കടന്നു വരാനിടയാക്കണമേ. കർത്താവ്, അങ്ങയുടെ വചനം സത്യമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥനയുടെ നിരവേ തുടങ്ങുന്നതിന് മുമ്പായി നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ട് ഞങ്ങൾ കാണുവാനിടയാക്കണമേ. ലോകത്തിന്റെ നാടുകളിലെ പോലെ തന്നെ എന്ന് നീ പറഞ്ഞു. അപ്പോൾ അവിടെ അബ്രഹാം എന്ന വേർതിരിച്ചു വിളിക്കപ്പെട്ട ഒരു കൂട്ടം ഒരു വാഗ്ദത്ത സന്തതിക്കായി കാത്തിരിക്കുകയായിരുന്നു. ലോത്ത് അവിടെ താഴെയായി ഉണ്ടായിരുന്ന ഒരു ആധുനിക ബില്ലി ഗ്രഹാമിന്റെയും ഓറൽ റോബർട്ട്സിന്റെയും സഭാ സംഘടനയെ ഒരു ദേശം പോലെ സ്ഥാപിക്കലിനെ കുറിച്ച് കേൾക്കുകയായിരുന്നു. എന്നാൽ അബ്രഹാം യാതൊരു സഭാ സംഘടനയും ഇല്ലാതെ ഒരു പരദേശിയായിട്ട് ഈ ചെറിയ കൂട്ടം അവൻ അവകാശിയാകേണ്ടിയിരിക്കേണ്ടതായ ദേശത്തു കൂടി അലഞ്ഞു നടന്നിരുന്നു. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. ഒരു ദിവസം മരത്തിന്റെ തണലിൽ അവർ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവിടെ വന്നു. രണ്ട് ദൂതന്മാർ സോദോമിലേക്ക് പോയി. ദൈവം മനുഷ്യ ശരീരത്തിലായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ചോദിച്ചു, അബ്രഹാം, നിന്റെ ഭാര്യയായ സാറ എവിടെ? അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ അബ്രഹാം ആയിരുന്നു, സാറായി, സാറ രാജകുമാരി ആയിരുന്നില്ല. നീ അവളെ രാജകുമാരിയുടെ പേരെടുത്ത് വിളിച്ചു. അവളൊരു രാജാവിന്റെ മകളായിരുന്നു. നീ അബ്രഹാമിനെ അവന്റെ പേരെടുത്ത് വിളിച്ചു. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരും എന്ന് നീ പറഞ്ഞു. ദൈവമേ, ആ പ്രവാചകന്റെ ഹൃദയം എത്രമാത്രം തുള്ളിയിട്ടുണ്ടാകണം. അവിടെ വെച്ച് തന്നെ നീ ആരായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ നിന്റെ കാൽ കഴുകിയതിലും ഏറ്റവും നല്ല വിഭവങ്ങൾ നിന്റെ മുമ്പിൽ വെച്ചതിലും യാതൊരു അത്ഭുതവുമില്ല, അത് ദൈവമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം അവൻ അറിയാൻ പാടില്ലാത്തതുപോലെ സാറാ എവിടെയെന്ന് ചോദിച്ചു. അബ്രഹാം അവനോട്, അവൾ നിനക്ക് പിൻവശത്തായി കൂടാരത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ പറഞ്ഞു. അവൾ അവളുടെ ഹൃദയത്തിൽ അത് സംശയിക്കുകയും ചെയ്തു. അപ്പോൾ നീ അബ്രഹാമിനോട്, സാറ അവളുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ സാധിക്കില്ല എന്ന് സംശയിച്ചുകൊണ്ട് ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഓ ദൈവമേ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപാടായ യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ തന്നെ അന്യജാതിയുടെ കാലവും ലോകവും നശിക്കുന്നതിനു മുമ്പ് ലോകം ഈ അവസ്ഥയിലായിരിക്കുമെന്ന് നീ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇതാ ഇവിടെയായിരിക്കുന്നു, വേരോളം ഇത് സോദോമികളാകുന്നു. ആ നാഴികയിൽ മനുഷ്യപുത്രൻ, അതിനെ എല്ലായ്പ്പോഴും പ്രവാചകൻ എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ നാഴികയിൽ അവൻ വെളിപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങയുടെ വചനത്തെ നിവൃത്തിയാക്കണമേ. ഓ ദൈവമേ, നിന്റെ വിശ്വസിക്കുന്ന മക്കളായ ഞങ്ങൾ ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവേ, നീ ഞങ്ങൾക്ക് വിശ്വാസത്തെ നൽകുന്നതിനായി കാത്തിരുന്നു. അതിനാൽ പ്രാർത്ഥനയുടെ നിരയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കാനിടയാകുമല്ലോ. പിതാവേ, ഇപ്പോൾ സന്ധ്യാസമയമായിരിക്കുന്നു. ദൈവപുത്രൻ സന്ധ്യാകാലത്തെ വെളിച്ചമിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവൻ ചെയ്ത പ്രവചനങ്ങൾ സ്വയം വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അത്തന്നെ ആമീൻ. ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുന്നു.
How that when we stand here I stand here now making a challenge to the public and hooked up across the nation.
ഇതൊരു വിചിത്രപരമായ കാര്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പൊതുജനങ്ങളോടും ഇവിടേക്ക് മറ്റ് ദേശങ്ങളിൽ നിന്നും സംബന്ധപ്പെട്ടിട്ടുള്ളവരോടും ദൈവം ഇപ്പോഴും ദൈവമാകുന്നുവെന്ന് ഒരു വെല്ലുവിളി നടത്തുന്നു. അവന് പരാജയപ്പെടാൻ കഴിയുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തത് അവൻ ചെയ്യും. അവനത് ചെയ്യുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല, കാരണം അത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ കാരണത്താൽ അവൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്മേൽ എനിക്ക് ഗൌരവത്തോടെ വിശ്വസിക്കാൻ കഴിയും. ആ കാരണത്താൽ ഞാൻ അവന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവൻ ഏത് സമയത്തും പ്രത്യക്ഷപ്പെടുന്നതിനായി ഞാൻ കാത്തിരിക്കുന്നു. കാരണം നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ എന്നവൻ പറഞ്ഞിരിക്കുന്നു. ലോകം അത് വിചാരിക്കുകയില്ല, അപ്പോഴാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം എന്റെ ഈ കൂടാരത്തിൽ എനിക്കറിയാൻ പാടില്ലാത്തവരെ കുറച്ച് പേർ ഇവിടെ ഇരിക്കുന്നു. സഹോദരൻ റൈറ്റും മറ്റുള്ള കുറച്ചുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഞാൻ അറിയുന്നു, എന്നാൽ നിങ്ങളിൽ പലരെയും ഞാൻ അറിയുന്നില്ല. ദൈവം ഇന്ന് രാത്രിയിൽ ഇത് ചെയ്യുമെന്ന് പറയാൻ എനിക്ക് യാതൊരു വഴിയുമില്ല. കഴിഞ്ഞ പല പല വർഷങ്ങളായിട്ട് അവൻ അത് ചെയ്ത് നാം കണ്ടിരിക്കുന്നു. എന്നാൽ അവൻ ഇന്ന് രാത്രി അത് ചെയ്തില്ലെന്ന് വന്നേക്കാം, എനിക്കറിയില്ല. അത് അവന്റെ മേൽ ആശ്രയിച്ചിരിക്കുന്നു. അവൻ പരമാധികാരിയാകുന്നു. അവൻ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അവനോട് പറയാൻ കഴിയില്ല. അവൻ തന്റെ ഇഷ്ടത്തിലും വഴികളിലും ഏകനായി വസിക്കുന്നു. എന്നാൽ അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ അവനത് ചെയ്യുന്നതിനായി ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ട് അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, എന്നാൽ ആരെങ്കിലും അപരിചിതരായവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിട്ട് ഇപ്പോൾ അഭിഷേകം ഞങ്ങളുടെ മേലാകുന്നു. അവൻ എത്രയധികം എന്നെ അഭിഷേകം ചെയ്താലും അതൊരു കാര്യമല്ല. അവന് നിങ്ങളെയും വിശ്വസിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥനയുടെ നിരക്കായി ആഗ്രഹിക്കുകയും എനിക്ക് കഴിയാവുന്നിടത്തോളം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. നമുക്ക് ജനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരു പ്രാർത്ഥനയുടെ നിരക്ക് നിർത്തിയിട്ട് രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയും കൂടാതെ ശുശ്രൂഷകരായ സഹോദരന്മാർ ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ ഞങ്ങളോടൊപ്പം കൈവെപ്പ് നടത്താൻ കഴിയുമെന്നും ഞാൻ ഊഹിക്കുന്നു. തീർച്ചയായും നമുക്കത് കഴിയുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പിതാവിനോട് നമുക്ക് അപേക്ഷിക്കാം. കാരണം എന്റെ കൈകൾ നിങ്ങൾ മനുഷ്യരുടെ കൈകൾ തന്നെ പോലെ തന്നെയാണ്. എന്നാൽ ഇതിന്റെ കാര്യം എന്താണെന്നാൽ മനുഷ്യന്റെ കരമല്ല ഇത് ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ആ വചനത്തിലുള്ള വിശ്വാസമാണ് ഇത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ശാസ്ത്രീയപരമായി യാതൊന്നുമില്ല. ഇത് മുഴുവനായിട്ടും അശാസ്ത്രീയമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് തന്റെ ആയുധങ്ങളിൽ ഇല്ലാത്തതായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, അത് ശാസ്ത്രമാകുന്നു. നിങ്ങൾക്കതറിയാമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, സൗമ്യത, എളിമ, വീര്യം, വിശ്വാസം, പരിശുദ്ധാത്മാവ്, അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രത്തിന് അദൃശ്യമായതാണ്. ഈ കാര്യങ്ങൾ മാത്രമാണ് അവസാന വരെയും നിലനിൽക്കുന്നത്. നിങ്ങൾ കാണുന്നതായ സംഗതികളെല്ലാം ഭൂമിയിൽ നിന്ന് വരികയും ഭൂമിയിലേക്ക് തിരികെ പോകുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അത് സ്വയമായി തന്നെ പ്രഖ്യാപിച്ച് കാണുന്നത് നിത്യതയുടെ ലോകമാകുന്നു. ദൈവം സ്വയം വെളിപ്പെട്ടിട്ട് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ വെച്ച് കാണിക്കുകയും അവൻ ആദ്യയിൽ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യുകയുമാണെങ്കിൽ ഈ സന്ദേശത്തിന് ശേഷം അത് നിങ്ങളുടെ രോഗശാന്തിയായി നിങ്ങൾ സ്വീകരിക്കുമോ? ദൈവം അത് അനുവദിച്ചേരട്ടെ. ഈ കെട്ടിടത്തിലുള്ള ഏതൊരു വ്യക്തിയോടും നിങ്ങൾ ആരായിരുന്നാലും എവിടെ നിന്നായാലും അതൊരു കാര്യമല്ല. നിങ്ങൾ ഭക്തിയോടെ ഈ സന്ദേശം സത്യമാണെന്ന് വിശ്വസിക്കുന്നതിനായി ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ തന്റെ വേദപുസ്തകത്തിൽ ഈ രാജികയിലേക്കുള്ള സന്ദേശം എന്നത് യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ ജീവനോടെ ഇരിക്കുന്നു എന്നാകുന്നു. എന്നെ അറിയാവുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ഈ നഗരത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. എന്റെ പക്കൽ ഒരു വ്യാകരണമുള്ള സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ല. അത് ശരിക്കും സത്യമാകുന്നു. നിങ്ങൾ വളരെയധികം നാളുകൾ കൊണ്ട് എന്നെ അറിയുകയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥതയും സത്യസന്ധനമുള്ളവനായി ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുകയും അങ്ങനെ ചെയ്തിരിക്കുന്നതായി ഞാൻ ആശിക്കുന്നു. ഞാനൊരു കപട വിശ്വാസിയല്ല. എന്റെ വിമർശകർ പോലും അത് പറയുകയില്ല. അവർ പറയും നിങ്ങളൊരു കപട വിശ്വാസിയല്ല, എന്നാൽ നിങ്ങൾ തെറ്റാകുന്നു. അതും അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവമല്ല, അറിയാതെ അത് തെറ്റായിരിക്കുന്നു. അറിയാതെ തെറ്റുകാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം എന്റെ സന്ദേശത്തെ സാക്ഷീകരിക്കുകയും അതാരാകുന്നുവെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനാൽ പിന്നെ ഇത് അവനാകേണ്ടിയിരിക്കുന്നു. അത് ശരിയല്ലേ? എങ്കിൽ പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇവിടേക്ക് നോക്കുക. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് അനുവദിച്ചു തരും. അവൻ ഇതിനു മുമ്പ് ചെയ്തതുപോലെ അവന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ അവൻ ഇപ്പോഴും ദൈവമാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മുമ്പിൽ ഇവിടെ ഇതാ എന്നെ നോക്കിക്കൊണ്ടൊരു മഹിളയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആത്മാർത്ഥമായും അവർ ആരാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലും അവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാകുന്നു. നിങ്ങളുടെ ഹൃദയ രഹസ്യത്തെയും നിങ്ങളുടെ ആഗ്രഹത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെയും അല്ലെങ്കിൽ അതെന്ത് തന്നെയായാലും ദൈവം അതറിയുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാപം എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങൾ എന്ത് ചെയ്തുകൂടായിരുന്നുവെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമായാലും അതെന്ത് തന്നെയായാലും അവന് എനിക്കത് വെളിപ്പെടുത്തി തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവനത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അവനെ വിശ്വസിക്കുന്നതിനും അത് അവൻ തന്നെ ആകേണ്ടിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതിനും ഇടയാക്കുമോ? അവനെ തന്നെയായിട്ട് അത് നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങളുടെ പാപമല്ല നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. നിങ്ങൾ അത് ഏറ്റുപറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അവന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് സ്വീകരിക്കുന്നതാണ്. അവരിൽ കൂടെ അത് കടന്നു പോകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ ഈ മകളെ നോക്കുകയും അവർ എന്നെ നോക്കിയിരിക്കുകയും ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നതിനും ഇടയാകും. ഇവിടേക്ക് നോക്കുക. ഇവിടെ ഇതാ വേറൊരു മഹിള കൂടി എന്റെ കാലുകൾക്കപ്പുറത്തായിരിക്കുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ അവർക്കും അതേ കാര്യം തന്നെയായ പരിശുദ്ധാത്മ സ്നാനം തന്നെയാണ് ആവശ്യമായിരുന്നത്. സഹോദരി, നിങ്ങളത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഈ മഹിളയെ കണ്ടിട്ടുള്ളതായി അറിയുന്നില്ല. ഇവിടെ തലകുനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നോക്കൂ. അദ്ദേഹത്തിന്റെ ഉടുപ്പിന്റെ കോളർ ശരിയായിട്ട് വെച്ചിട്ട് പറ്റില്ല. നിങ്ങൾ മൂത്രാശയത്തിലുള്ള കുഴപ്പത്താൽ കഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് സ്വീകരിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തുക. ശരി, ദൈവം നിങ്ങളുടെ അപേക്ഷയെ നിങ്ങൾക്ക് തന്നിരിക്കട്ടെ. ഇവിടെയായിരിക്കുന്ന ഈ ചെറുപ്പക്കാരനും പരിശുദ്ധാത്മ സ്നാനത്തിനായി ആഗ്രഹിക്കുകയാണ്. ശ്രീമാൻ, നിങ്ങളുടെ വെളുത്തട്ടായി പിന്നിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ദൈവം അത് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അത് നിങ്ങൾക്ക് തരും. ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൾ ഏതോ ഒരു സ്ഥാപനത്തിലാണ്. ദൈവം അവരെ സുഖപ്പെടുത്തുകയും നന്നാക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കതാകാം. തൊണ്ടയിൽ കൈവച്ചിരിക്കുന്ന നിങ്ങൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഹൃദയരോഗവും വയറുവേദനയും ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കഷ്ടപ്പെടുകയാണ്. അത് ശരിയല്ലേ? അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് കഴിയും. ആമേൻ. നോക്കൂ, അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാകുന്നു. എനിക്കറിയാവുന്നവരാണോ ഈ ജനങ്ങളെന്ന് അവരോട് ചോദിച്ചു നോക്കുക. എനിക്കറിയില്ല, എന്നാൽ അവൻ അറിയുന്നു. ആമേൻ. നോക്കൂ, ആ ഭിത്തിയുടെ ഒരു വശത്തായി ദൂരെ ആ പ്രകാശം ഒരു മനുഷ്യന്റെ മേലായി കിടക്കുന്നത് നോക്കുക. അദ്ദേഹം നട്ടലിൽ കുഴപ്പത്തിലായിട്ട് കഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഇവിടെ നിന്നുമല്ല, എന്നാൽ ജോർജിയയിൽ നിന്നുമാണ്. ശ്രീമാൻ ഡങ്കൻ, പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ പുറമേദന സൗഖ്യമാക്കും. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുറം വേദനയുമായിട്ട് എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ പിന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അറിയുന്നില്ല, എന്നാൽ അദ്ദേഹം ശ്രീമാൻ തോംസൺ ആകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നിൽക്കുക ശ്രീമാൻ, ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. അത് ശരിയാണ്, എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങളുടെ പുറം വേദന ഇപ്പോൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവൻ മഹാനായ ആ ഞാനാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാകുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് യേശു ക്രിസ്തു തന്നെ സ്വയം വെളിപ്പെടുത്തുകയും പ്രവചനത്തിൽ സ്വയം തിരിച്ചറിയപ്പെടുകയുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയും നിങ്ങൾ അതിൽ സന്തുഷ്ടരുമാണോ? കണ്ണിനെ കുറിച്ച് വിഷമിക്കേണ്ട. ദൈവം രോഗികളെയും പീഡിതരെയും സുഖപ്പെടുത്തുന്നു. ഇവിടെ രോഗികളായ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. ഇതത്രമാത്രം വിഷമകരവും ക്ലേശവുമായി കാണപ്പെടുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും പക്കൽ പ്രാർത്ഥനയ്ക്കായുള്ള കാർഡുകൾ ഉണ്ടോ? നിങ്ങളെ ഇവിടേക്ക് എങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ അത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഭിത്തിയുടെ ഒരു വശത്തേക്ക് നോക്കുക. എങ്ങനെ അവരെ ഇവിടെ എത്തിക്കാൻ കഴിയും? ഒരു ഇടനാഴി തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതും അതോടൊപ്പം തടസ്സപ്പെടുകയും എല്ലാവരും അവിടെ തന്നെ നിന്നു പോവുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും നിങ്ങളോട് പറയുകയും അത് വന്നു ഭവിക്കാതെയും ഇരുന്നിട്ടുണ്ടോ? അത് ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ശരിയായിരുന്നു. ഒരു നയാ പൈസ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഒരു വട്ടം പോലുമില്ല. എന്റെ ജീവിതത്തിൽ ഒരു വഴിപാട് പോലും എടുത്തിട്ടില്ല. ഞാനിവിടെ കാശിനു വേണ്ടിയല്ല, ഞാൻ നിങ്ങളെ ചതിക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ ദൈവത്തിന്റെ ഈ നാഴികയിലെ വചനത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുകയും ദൈവം അത് സത്യമാണെന്ന് പറഞ്ഞതെന്ന് സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, തിരുവെഴുത്ത് ഇപ്രകാരം അരളി ചെയ്യുന്നു, അതായത് വിശ്വസിക്കുന്നവരാൽ രോഗിയുടെ മേൽ കൈവച്ചാൽ യേശു പറഞ്ഞു അവർക്ക് സൗഖ്യം വരും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവസന്നിധിയിൽ അവനത് ഇപ്പോൾ തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഒരാൾ മറ്റൊരാളുടെ മേലായി വെച്ചുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നിന്നുകൊള്ളുക. ഇപ്പോൾ പ്രാർത്ഥിക്കരുത്, എന്നാൽ മറ്റൊരാളുടെ മേൽ കൈ മാത്രം വെക്കുക. ഈ ദേശത്തിനപ്പുറത്തുള്ളവരും കൂടാതെ ഞാൻ സ്വയമായും എന്റെ കൈകൾ ഈ തുവാലകളുടെ മേൽ വെക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എന്നെ നോക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പ്രവർത്തിക്കാതെ എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? നോക്കൂ, അവൻ എപ്രകാരം നാം വായിച്ച വചനം നമ്മോട് പറഞ്ഞിട്ടുള്ളതായ പ്രവചനങ്ങൾ യേശു സ്വയം ആ പ്രവചനങ്ങളുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നാഴികയെ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ 3 ആഴ്ചകൾ നാം ജീവിക്കുന്ന നാഴികയെ എവിടെയാണ് സ്ഥാനപ്പെടുത്തിയെന്ന് നോക്കുക. നാം എന്താണ് വായിച്ചതെന്ന് നോക്കുക. കള്ളപ്രവാചകന്മാരാൽ എപ്രകാരം വൃദ്ധന്മാരെ പോലും തെറ്റിപ്പാൻ തക്കവണ്ണം നമ്മൾ അടയാളങ്ങൾ ചെയ്യപ്പെടുന്നു. എപ്രകാരം വചനം വെളിപ്പെടുകയും ഈ ലോകത്തിന്റെ ദേവൻ ജനങ്ങളുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും അന്ധരാക്കിയിരിക്കുന്നു. കൂടാതെ എപ്രകാരം ദൈവം സ്വയം തന്നെ ഈ കാര്യങ്ങൾ ലാവോദിക്യാ സഭയുടെ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. യാതൊന്നും ചെയ്യാനായി അവശേഷിച്ചിട്ടില്ല. ദൈവം അതേ ദൈവം തന്നെയായിട്ട് ഈ മാവുസിലേക്കുള്ള വഴിയിൽ വെച്ച് അവരോട് സംസാരിക്കുകയും അവനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവചനത്താൽ തിരിച്ചറിയിക്കുകയും ചെയ്തതുപോലെ ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യം ഈ കാലത്തേക്ക് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാൽ തിരിച്ചറിയിച്ചുകൊണ്ട് അവനിവിടെയായിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ ഒരാൾ മറ്റൊരാളുടെ മേലായി കൈവച്ചുകൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കരുത്, എന്നാൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കൈവച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സംശയിക്കരുത്. ഞാൻ എന്താണ് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാമോ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കള്ളം പറയില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഈ അന്തരീക്ഷത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മഹാനായ പരിശുദ്ധാത്മാവിനെ ശാസ്ത്രം അതിന്റെ ചിത്രത്തെ എടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്താൽ അത് ഈ കെട്ടിടത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയും അതിനിറങ്ങുന്നതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതിന് നങ്കൂരമിടുന്നതിന് ഒരു സ്ഥാനത്തെ പിടിക്കാൻ ശ്രമിക്കുകയുമാണ് എന്നുള്ളത് കാണാം. എന്റെ സഹോദര, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് ശരിയാണെന്ന് തിരുവെഴുത്തുകളാൽ അവൻ തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ആത്മാർത്ഥതയോട് നിങ്ങൾ കൈവച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നസറായനായ യേശുവേ, തിരുവെഴുത്തിൽ നിന്നുള്ള വാഗ്ദത്തത്താൽ കർത്താവെ നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ബോധമുള്ളവരാകുന്നു. കാരണം 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഈ ടെലിഫോണിന്റെ തരംഗങ്ങളിൽ കൂടി ആ മഹാനായ പരിശുദ്ധാത്മാവ് എല്ലാ സഭകളിലേക്കും പോകാനിടയാക്കണമേ. ഞങ്ങളിവിടെ കാണുന്ന അതേ പ്രകാശം അവരിൽ ഓരോരുത്തരുടെ മേൽ വീഴാനിടയായിട്ട് ഈ സമയത്ത് തന്നെ അവർക്ക് സൗഖ്യം വരാനിടയാക്കണമേ. ശത്രുവായ സാത്താനെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ശപിക്കുന്നു.
We say to the enemy that he is defeated by the
കർത്താവ് യേശുവിന്റെ പകരമായുള്ള കഷ്ടങ്ങളാലും മരണത്താലും മൂന്നാമത്തെ ദിവസത്തെ വിജയമേറിയ പുനരുദ്ധാനത്താലും ഞങ്ങൾ സാത്താനോട് നീ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുകയും അവന്റെ തെളിവാക്കപ്പെട്ട പ്രമാണത്താൽ 1900 വർഷങ്ങൾക്ക് ശേഷം അവൻ ജീവിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസത്താലും ശക്തിയാലും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെയും രോഗശാന്തിയുടെയും സാമർത്ഥ്യത്താലും എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കുവാനിടയാക്കണമേ. അവൻ ഇപ്പോൾ തന്റെ മഹത്തായ വെളിച്ചത്തെ സഭയിൽ ചുറ്റുന്നതിൽ കൂടെ അവന്റെ സാന്നിധ്യത്തെ തെളിയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അനുവദിച്ചു തരണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായി തുവാലകൾ രോഗികളും പീഡിതരുമായി അത് ഉദ്ദിഷ്ടമായിരിക്കുന്നവരുടെ അടുക്കലേക്ക് പോകാനിടയാക്കണമേ. ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് സ്വയം തിരിച്ചറിയുകയും അവനെ തന്നെ ഈ തുവാലകൾ വയ്ക്കപ്പെടുന്ന ഓരോരുത്തരുടെ മേലും തിരിച്ചറിയാനിടയാക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്താൽ അവരുടെ ശരീരം സുഖപ്പെടുന്നത് വരെ നിറയാനിടയാക്കണമേ. ഇത് ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരെ ഞങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ തെറ്റെന്ത് തന്നെയായിരുന്നാലും അത് കാര്യമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അപേക്ഷയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. എല്ലാ കരങ്ങളും എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം ഉയർന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ അത് അവസാനിച്ചിരിക്കുന്നു എന്നോർക്കുക. ടെലിഫോണിൽ കൂടി സംബന്ധപ്പെട്ടിരിക്കുന്നവർ അത് പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ, ശുശ്രൂഷകർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹമേറിയവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ അത് തീർന്നിരിക്കുന്നു. അത് തീർന്നിരിക്കുന്നു. ആ മഹാനായ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിലായിരിക്കുന്നു. അവൻ ജനങ്ങളുടെ മേൽക്കൂടെ നീങ്ങുന്നതും ഈ ഭിത്തിയുടെ വശത്തായി അവനെ തന്നെ കാണിച്ചതും ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വരുന്നതും ഈ കെട്ടിടത്തിൽ കൂടി വന്ന് ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതും തന്റെ സന്നിധിയെ തിരിച്ചറിയിക്കുന്നതും താൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കാണിക്കുന്നത് ചെയ്യുന്നതും ഞാൻ കണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ മധ്യയാകുന്നു. അവൻ ദൈവവും ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവമാകുന്നു. നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ? ഇപ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലായിട്ട് ഇപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മഹത്വവും സ്തുതിയും എന്നേക്കും അവന് തന്നെയായിരിക്കട്ടെ. അവൻ സർവശക്തനായ യഹോവയുടെ പ്രതിരൂപവും അവൻ അഗ്നിസ്തംഭത്തിൽ കത്തുന്ന മുൾപടർപ്പിൽ തന്റെ പ്രവാചകന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്നവനുമാകുന്നു. അവൻ പർവ്വതത്തിന്മേൽ ഇറങ്ങി വരികയും മോശയും യോശുവയും ഒഴിച്ച് മറ്റാരെങ്കിലും പർവ്വതത്തിൽ തൊട്ടാൽ മരിച്ചുപോകുകയും ചെയ്തിരുന്നു. അവൻ മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനതയെ വഴി നടത്തിയിരുന്നത് ഇന്നത്തെ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയുടെ ഒരു മാതൃകയാകുന്നു. ഇവിടെ ഇതാ അവൻ ശാസ്ത്രീയ ഗവേഷണത്താൽ ശാസ്ത്രത്തിന് മുമ്പിൽ പോലും സ്വയം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ അതേ പ്രവൃത്തികളാലും അതേ പ്രവചനത്താലും ഈ കാലത്ത് അവൻ ചെയ്യുമെന്ന് പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളെ ചെയ്യുന്നതിൽ കൂടെ അവനെ അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് സമ്പൂർണമായും തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കുന്നതിന് അത് ധാരാളമല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാം ഒത്തൊരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പറയാം: ഞാനിപ്പോൾ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും രോഗശാന്തിക്കാരനുമായി സ്വീകരിക്കുന്നു. അവന്റെ കൃപയാൽ ഈ നാഴിക തൊട്ട് ഓ ദൈവമേ, യാതൊരു അവിശ്വാസവും ഒരിക്കലും എന്റെ ഹൃദയത്തിൽ കടക്കാനിടയാക്കരുതേ. കാരണം ഞാൻ കണ്ടിരിക്കുന്നു പ്രവചനം ഈ ദിവസത്തേക്കുള്ളത് നിറവേറിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ ഇവിടെ സന്നിഹിതനും അവന്റെ വചനത്തെ ഉറപ്പിക്കുകയും അത് ഈ നാഴികയിലേക്കുള്ളതുമാകുന്നു. പ്രവചനങ്ങൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മധ്യ നിറവേറിയിരിക്കുന്നു. അവൻ എന്റെ രക്ഷിതാവും എന്റെ ദൈവവും എന്റെ രാജാവും എന്റെ എല്ലാമെല്ലാം ആകുന്നു. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സാക്ഷ്യത്തെ കേൾക്കണമേ. ഞങ്ങൾക്ക് ദിവസേന ജീവന്റെ അപ്പത്തെ നൽകണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഞങ്ങൾ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. സർവശക്തനും പ്രവാചകന്മാരുടെ ദൈവവുമായവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഓ എന്തൊരു നിമിഷവും എന്തൊരു സമയവുമാകുന്നു. നമുക്കത് ഇപ്രകാരം പാടാം. നമ്മുടെ സാക്ഷ്യം അത് തന്നെയാണോ? ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ സഹോദരൻ വെയിൽ പ്രാർത്ഥനാ സഭയെ പിരിച്ചുവിടുന്നതിനായി നിൽക്കുന്നു. സഹോദരൻ ലീ വെയിൽ ഇവിടെയുള്ള കൂടാരത്തിൽ നമുക്ക് വേണ്ടി ഒരു എഴുത്തുകാരനും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും മറ്റും എഴുതുന്നതിനുമാകുന്നു. അദ്ദേഹം വളരെ വിലയേറിയ സഹോദരനും എന്നോടൊപ്പം വളരെയധികം സുവിശേഷ പ്രവർത്തന യോഗങ്ങളിലുമായിരിക്കുന്നു. ഓരോ ശുശ്രൂഷകരെയും ഇവിടെ കൊണ്ടുവന്ന് അവരോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എനിക്ക് തീർച്ചയാണ് ഓരോ ശുശ്രൂഷകരും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. വ്യത്യസ്ത സഭകളിൽ നിന്നുമുള്ള ജനങ്ങൾക്കായി ഞങ്ങൾ വാസ്തവമായും സന്തോഷമുള്ളവരാകുന്നു. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോടൊപ്പം ആയിരിക്കട്ടെ എന്നുള്ളത് സത്യമായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ തലകൾ വണങ്ങിക്കൊണ്ട് നമ്മളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും വാസ്തവമായും മാധുര്യത്തോടെ ദൈവത്തിനായി പാടാം.